ഇരുപത്തേഴാം അധ്യായം 20-ാം വാക്യം മുതൽ. പാതാളവും നരകവും ഒരിക്കലും തൃപ്തി അടയുന്നില്ല. മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാവുന്നില്ല. വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെ എന്ന പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു. ഭോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവന് ഭോഷത്വം വിട്ടുമാറുകയില്ല. നിന്റെ ആട്ടിൻപറ്റങ്ങളെ ശരിക്കു നോക്കിക്കൊള്ളുക, കന്നുകാലികളെ സശ്രദ്ധം പാലിക്കുക. എന്തെന്നാൽ സമ്പത്ത് എന്നേക്ക് നിലനിൽക്കുകയില്ല, കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ? പുല്ല് തീർന്നു പോകുന്നു, പുതിയത് മുളച്ചു വരുന്നു. കുന്നിൻപുറങ്ങളിലെ പച്ചപ്പുല്ല് ശേഖരിക്കപ്പെടുന്നു. അപ്പോൾ ആട്ടിൻകുട്ടികൾ ഉടുപ്പിനുള്ളവയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും. നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പോലും പരിചാരികമാരെ പോറ്റാനുള്ള വകയും ലഭിക്കും. ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു. നീതിമാന്മാരാവട്ടെ സിംഹത്തെ പോലെ ധീരരാണ്. അന്യായം പെരുകുമ്പോൾ നാട്ടിൽ പല ഭരണാധിപന്മാരുണ്ടാകുന്നു. ബുദ്ധിയും പരിജ്ഞാനവും ഉള്ളവർ അതിന്റെ സുസ്ഥിതി ദീർഘകാലം നിലനിർത്തും. ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരിയാണ്. നിയമം ലംഘിക്കുന്നവൻ ദുഷ്ടരെ പ്രശംസിക്കുന്നു, നിയമം പാലിക്കുന്നവൻ അവരോട് ഏറ്റുമുട്ടുന്നു. ദുഷ്ടർ നീതി അറിയുന്നില്ല, കർത്താവിനെ തേടുന്നവർ അത് പൂർണമായും മനസ്സിലാക്കുന്നു. വക്രബുദ്ധിയായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠൻ. കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ്. ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിനെ അപമാനം വരുത്തിവെക്കുന്നു. പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയയുള്ളവന്റെ കയ്യിൽ ചെന്നുചേരും. നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. സത്യസന്ധരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും. നിഷ്കളങ്കർക്ക് നന്മ ഭവിക്കും. താനൊരു ജ്ഞാനിയാണെന്ന് ധനികൻ വിചാരിക്കുന്നു, ബുദ്ധിമാനായ ദരിദ്രൻ അവന്റെ തനി നിറം കണ്ടുപിടിക്കുന്നു. നീതിമാന്മാരുടെ വിജയത്തിൽ എങ്ങും ആഹ്ലാദം തരുതല്ലുന്നു, ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു. തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവനെ കരുണ ലഭിക്കും. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും. നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവ് ഗർജിക്കുന്ന സിംഹത്തെയോ ഇര തേടുന്ന കരടിയെയോ പോലെയാണ്. ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു. കൊള്ളലാഭം വെറുക്കുന്നവനെ ആയുസ് വർദ്ധിക്കും. കൊലപാതകി മരണം വരെ അലഞ്ഞു തിരിയട്ടെ, ആരും അവന് ഇടം കൊടുക്കരുത്. ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും, ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും. മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടത്ര ആഹാരം കിട്ടും. പാഴ്വേല ചെയ്യുന്നവൻ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കും. വിശ്വസ്തൻ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും. ധനികനാവാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കയില്ല. പക്ഷപാതം നന്നല്ല, എങ്കിലും ഒരപ്പകഷ്ണത്തിന് വേണ്ടി പോലും മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു. ലുബ്ധൻ സമ്പത്തിന് പിന്നാലെ പരക്കം പായുന്നു. തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല. മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതി പാത്രമാവുക. അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പിടിച്ചു പറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ധ്വംസകന്റെ കൂട്ടുകാരനാണ്. അത്യാഗ്രഹികൾ കലഹ വിളക്കി വിടുന്നു. കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും. സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ്. ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ദരിദ്രർക്ക് ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല. അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവന് ശാപത്തിന്മേൽ ശാപമുണ്ടാകും. ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു. അവർ അധപ്പതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും. കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാവാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. നീതിമാന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു, ദുഷ്ടന്മാർ ഭരിക്കുമ്പോൾ ജനങ്ങൾ വിലപിക്കുന്നു. ജ്ഞാനത്തെ സ്നേഹിക്കുന്നവൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു, വേശ്യകളോട് സഹവസിക്കുന്നവൻ സമ്പത്ത് ദൂർത്തടിക്കുന്നു. നീതിയിലൂടെ രാജാവ് നാടിന് ക്ഷേമം വരുത്തുന്നു, നിർബന്ധിച്ച് നികുതി ഈടാക്കുന്നവൻ നാട് നശിപ്പിക്കുന്നു. അയൽക്കാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിനെ കെണിവെക്കുകയാണ്. ദുഷ്ടന്റെ അതിക്രമങ്ങൾ അവനെ കുരുക്കിലാക്കുന്നു, നീതിമാൻ സന്തോഷത്തോടെ മുന്നേറുന്നു. നീതിമാൻ ദരിദ്രരുടെ അവകാശങ്ങൾ അംഗീകരിക്കുന്നു, ദുഷ്ടന് അതിലൊന്നും ശ്രദ്ധയില്ല. പരിഹാസകൻ നഗരത്തിന് തീ വയ്ക്കുന്നു, ജ്ഞാനികൾ ക്രോധം അകറ്റിക്കളയുന്നു. ജ്ഞാനി ഫോഷനുമായി വ്യവഹാരത്തിൽ ഏർപ്പെട്ടാൽ ഫോഷൻ കലിതുള്ളുകയും അട്ടഹസിക്കുകയും ചെയ്യുമെന്നല്ലാതെ സമാധാനം ലഭിക്കയില്ല. രക്തദാഹ്യ നിർദോഷനെ വെറുക്കുന്നു, ദുഷ്ടൻ അവന്റെ ജീവൻ വേട്ടയാടുന്നു. ഫോഷൻ കോപത്തെ കടിഞ്ഞാണ് അയച്ചുവിടുന്നു, ജ്ഞാനി അതിനെ ക്ഷമയോടെ നിയന്ത്രിക്കുന്നു. ഭരണാധിപൻ അസത്യത്തിന് ചെവി കൊടുത്താൽ സേവകർ ദുഷ്ടരായിത്തീരും. ദരിദ്രനും അവനെ പീഡിപ്പിക്കുന്നവനും ഒരു കാര്യത്തിൽ തുല്യരാണ്. ഇരുവരുടെയും കണ്ണുകൾക്ക് പ്രകാശം നൽകുന്നത് കർത്താവാണ്. ദരിദ്രർക്ക് നീതി ഉറപ്പു വരുത്തുന്ന രാജാവിന്റെ സിംഹാസനം ഉറച്ചു നിൽക്കും. താടനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വയ്ക്കുന്നു. ദുഷ്ടന്മാർ അധികാരത്തിലിരിക്കുമ്പോൾ അതിക്രമം പെരുകുന്നു, അവരുടെ അധപ്പതനം നീതിമാന്മാർ കാണും. മകന് ശിക്ഷണം നൽകുക, അവൻ നിനക്ക് ആശ്വാസഹേതുവാകും, നിന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും ചെയ്യും. പ്രവചനമില്ലാത്തിടത്ത് ജനങ്ങൾ നിയന്ത്രണം വെടിയുന്നു, നിയമം പാലിക്കുന്നവൻ അനുഗ്രഹീതനാണ്. വാക്കുകൊണ്ട് മാത്രം ഭൃത്യനെ നന്നാക്കാനാവില്ല, അവൻ മനസ്സിലാക്കിയാൽ തന്നെയും അനുസരിക്കുകയുമില്ല. വാദോരാതെ സംസാരിക്കുന്നവനെ നോക്കൂ, പോഷന് അവനേക്കാളേറെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഭൃത്യനോട് ചെറുപ്പം മുതലേ അമിത ദാക്ഷിണ്യം കാട്ടിയാൽ നിനക്കുള്ളതെല്ലാം അവസാനം അവൻ സ്വന്തമാക്കും. രോഷാകുലൻ കലഹം ഇളക്കിവിടുന്നു, കോപശീലൻ അതിക്രമങ്ങൾ വരുത്തി വയ്ക്കുന്നു. അഹങ്കാരി നിലംപതിക്കും, വിനീത ഹൃദയൻ ബഹുമതി നേടും. കള്ളന്റെ പങ്കാളി തന്റെ തന്നെ ശത്രുവാണ്. അവൻ സത്യം ചെയ്യുന്നെങ്കിലും ഒന്നും വെളിപ്പെടുത്തുന്നില്ല. മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ്. കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ. ഭരണാധിപന്റെ പ്രീതി നേടാൻ പലരും ശ്രമിക്കുന്നു, എന്നാൽ നീതി ലഭിക്കുന്നത് കർത്താവിൽ നിന്നാണ്. നീതിമാൻ അനീതി കാട്ടുന്നവനെ വെറുക്കുന്നു, ദുഷ്ടൻ സന്മാർഗിയെയും. മാസായിലെ യാക്കേയുടെ മകനായ ആഗൂറിന്റെ വാക്കുകൾ. അവൻ ഇഥിയേലിനോടും യൂക്കാലിനോടും പറയുന്നു, മനുഷ്യനെന്ന് കരുതാനാവാത്ത മൂഢനാണ് ഞാൻ. മനുഷ്യന്റെ ബുദ്ധിശക്തി എനിക്കില്ല, ഞാൻ ജ്ഞാനം അഭ്യസിച്ചിട്ടില്ല. പരിശുദ്ധനെ കുറിച്ചുള്ള അറിവും എനിക്കില്ല. സ്വർഗത്തിലേക്ക് കയറുകയും ഇറങ്ങുകയും ചെയ്തത് ആര്? കാറ്റിനെ മുഷ്ടിയിൽ ഒതുക്കുന്നത് ആര്? സമുദ്രങ്ങളെ വസ്ത്രത്തിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നതാര്? ഭൂമിയുടെ അതിരുകൾ ഉറപ്പിച്ചതാര്? അവന്റെ പേരെന്ത്? അവന്റെ പുത്രന്റെ പേരെന്ത്? തീർച്ചയായും നിനക്കറിയാമല്ലോ, ദൈവത്തിന്റെ ഓരോ വാക്കും സത്യമെന്ന് തെളിയുന്നു. തന്നെ അഭയം പ്രാപിക്കുന്നവർക്ക് അവിടുന്ന് കവചമാണ്. അവിടുത്തെ വാക്കുകളോട് ഒന്നും കൂട്ടിച്ചേർക്കരുത്. അങ്ങനെ ചെയ്താൽ അവിടുന്ന് നിന്നെ കുറ്റപ്പെടുത്തും, നീ നുണയനാവുകയും ചെയ്യും. രണ്ടു കാര്യങ്ങൾ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു, മരണം വരെ എനിക്ക് അവ നിഷേധിക്കരുത്. അസത്യവും വ്യാജവും എന്നിൽ നിന്ന് അകറ്റി നിർത്തണമേ. ദാരിദ്ര്യമോ സമൃദ്ധിയോ എനിക്ക് തരരുത്. ആവശ്യത്തിന് ആഹാരം തന്നെ എന്നെ പോറ്റേണമേ. ഞാൻ സമൃദ്ധിയിൽ അങ്ങേ അവഗണിക്കുകയും കർത്താവ് ആര് എന്ന് ചോദിക്കുകയും ചെയ്തേക്കാം. ദാരിദ്ര്യം കൊണ്ട് മോഷ്ടിച്ച് ദൈവനാമത്തെ നിന്ദിക്കുകയും ചെയ്തേക്കാം. ഭൃത്യനെ കുറിച്ച് യജമാനോട് അപവാദം പറയരുത്. അങ്ങനെ ചെയ്താൽ അവൻ നിന്നെ ശപിക്കുകയും നീ കുറ്റക്കാരനായി കരുതപ്പെടുകയും ചെയ്യും. പിതാവിനെ ശപിക്കുകയും മാതാവിന് നന്മ നേരാതിരിക്കുകയും ചെയ്യുന്നവരുണ്ട്. നിർദോഷരെന്ന് ഭാവിക്കുകയും മാലിന്യം കഴുകിക്കളയാതിരിക്കുകയും ചെയ്യുന്നവരുമുണ്ട്. കണ്ണുകളിൽ ഗർവം മുറ്റി നിൽക്കുന്ന ചിലരുണ്ട്. വാളും കത്തിയും പോലുള്ള പല്ലുകൾ കൊണ്ട് ദരിദ്രരെയും അഗതികളെയും കടിച്ചു തിന്നുന്ന ചിലരുണ്ട്. കന്നട്ടയ്ക്ക് രണ്ട് പുത്രിമാരുണ്ട്. തരുക തരുക എന്നവർ മുറവിളി കൂട്ടുന്നു. ഒരിക്കലും തൃപ്തിയടയാത്ത മൂന്ന് കാര്യങ്ങളുണ്ട്. നാല് കാര്യങ്ങൾ ഒരിക്കലും മതി എന്ന് പറയുന്നില്ല. പാതാളം, വന്ധ്യമായ ഉദരം, വെള്ളം കൊതിക്കുന്ന ഭൂമി, മതി വരാത്ത അഗ്നി. പിതാവിനെ പരിഹസിക്കുകയും അമ്മയെ അവജ്ഞയോടെ ധിക്കരിക്കുകയും ചെയ്യുന്നവന്റെ കണ്ണ് മലങ്കാക്കകൾ കൊത്തിപ്പറിക്കുകയും കഴുകന്മാർ തിന്നുകയും ചെയ്യും. മൂന്ന് കാര്യങ്ങൾ എനിക്ക് അത്യത്ഭുതകരമാണ്. നാല് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല. കഴുകന്റെ ആകാശത്തിലൂടെയുള്ള പാത, സർപ്പത്തിന്റെ പാറയിലൂടെയുള്ള വഴി, കപ്പലിന്റെ സഞ്ചാരപഥം, കന്യകയോടുള്ള യുവാവിന്റെ പെരുമാറ്റം, വിഭിചാരിണിയുടെ രീതി ഇതാണ്. അവൾ വിശപ്പടക്കി മുഖം തുടച്ചുകൊണ്ട് പറയുന്നു, ഞാനൊരു തെറ്റും ചെയ്തില്ല. മൂന്ന് കാര്യങ്ങൾ ഭൂമിയെ വിറകൊള്ളിക്കുന്നു. നാല് കാര്യങ്ങൾ അസഹ്യമാണ്. രാജാവായി ഉയർന്ന അടിമ, മൃഷ്ടാന്ന ഭോജനം കഴിച്ച ഫോഷൻ, സ്നേഹിക്കപ്പെടാത്ത ഭാര്യ, യജമാനത്തിയുടെ സ്ഥാനം അപഹരിച്ച ദാസി. ഭൂമിയിലെ നാല് ജീവികൾ തീരെ ചെറുതാണ്, എങ്കിലും അസാമാന്യ ബുദ്ധി പ്രകടിപ്പിക്കുന്നു. എറുമ്പിൻ കൂട്ടം എത്രയോ ദുർബലമെങ്കിലും അവ വേനൽക്കാലത്ത് ആഹാരം കരുതി വയ്ക്കുന്നു. കുഴിമയൽ കൽപ്പില്ലാത്ത ഒരു കൂട്ടമെങ്കിലും അവ പാറകളിൽ പാർപ്പിടം നിർമ്മിക്കുന്നു. വെട്ടിക്കിളികൾക്ക് രാജാവില്ല എങ്കിലും അവ അണിയണിയായി നീങ്ങുന്നു. പല്ലി കയ്യിലൊതുങ്ങാനേയുള്ളൂ എങ്കിലും അത് രാജകൊട്ടാരങ്ങളിൽ പോലും കയറിപ്പറ്റുന്നു. മൂന്ന് കൂട്ടർ കാൽവയ്പിൽ പ്രൗഢി പുലർത്തുന്നു. നാലു കൂട്ടർക്ക് നടത്തത്തിൽ ഗാംഭീര്യമുണ്ട്. മൃഗങ്ങളിൽ കരുത്തേറിയതും ഒന്നിനെയും കൂസാത്തതുമായ സിംഹം, ഞെളിഞ്ഞു നടക്കുന്ന പൂവൻ കോഴി, മുട്ടാട്, സൈന്യങ്ങളെ നയിക്കുന്ന രാജാവ്. നീ നിന്നെ തന്നെ പുകഴ്ത്തിക്കൊണ്ട് ഫോഷത്വം കാട്ടുകയോ തിന്മയ്ക്ക് കളമൊരുക്കുകയോ ചെയ്യുന്നവനാണെങ്കിൽ നിശബ്ദത പാലിക്കുക. എന്തെന്നാൽ പാലുകടഞ്ഞാൽ വെണ്ണ കിട്ടും, മൂക്കിനടിച്ചാൽ ചോര വരും, കോപവിളക്കിവിട്ടാൽ കലഹമുണ്ടാകും. മാസാ രാജാവായി ലെമുവേലിന്റെ വാക്കുകൾ യുവാവിനെ അമ്മ പഠിപ്പിച്ചതാണ്. ആറ്റുനോറ്റിരുന്ന എന്റെ വയറ്റിൽ പിറന്ന മകനെ, എന്താണ് ഞാൻ നിന്നോട് പറയേണ്ടത്? നിന്റെ പൗരുഷവും കഴിവുകളും രാജാക്കന്മാരെ പാട്ടിലാക്കി നശിപ്പിക്കുന്ന സ്ത്രീകൾക്ക് വേണ്ടി ദൂർത്തടിക്കരുത്. അല്ലയോ ലെമുവേൽ, വീഞ്ഞ് രാജാക്കന്മാർക്ക് ചേർന്നതല്ല. ലഹരിപാനീയങ്ങളിൽ ആസക്തി ഭരണാധിപന്മാർക്ക് ഉചിതമല്ല. മദ്യപിക്കുമ്പോൾ അവർ കൽപ്പനകൾ മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങൾ അവഗണിക്കുകയും ചെയ്യും. ലഹരിപാനീയം നാശത്തിന്റെ വക്കിലെത്തിയവനും വീഞ്ഞ് കഠിന ദുഃഖത്തിൽ ആവപ്പെട്ടിരിക്കുന്നവർക്കും കൊടുക്കുക. അവർ കുറിച്ച് ദാരിദ്ര്യവും ദുരിതവും വിസ്മരിക്കട്ടെ. മൂകരും അനാഥരുമായവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തുക. നീതിപൂർവം വിധിക്കാനും ദരിദ്രരുടെയും അഗതികളുടെയും അവകാശങ്ങൾ പരിരക്ഷിക്കാനും വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുക. ഉത്തമയായ ഭാര്യയെ കണ്ടുപിടിക്കാൻ ആർക്ക് കഴിയും? അവളുടെ രക്തങ്ങളേക്കാൾ അമൂല്യ എത്രേ. ഭർത്താവിന്റെ ഹൃദയം അവളിൽ വിശ്വാസമർപ്പിക്കുന്നു. അവന്റെ നേട്ടങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. അവൾ ആജീവനാന്ത ഭർത്താവിന് നന്മയല്ലാതെ ഉപദ്രവം ചെയ്യുന്നില്ല. അവൾ രോമവും ചണവും ശേഖരിച്ച് ചുറുചുറുക്കോടെ നെയ്തെടുക്കുന്നു. അവൾ വ്യാപാരിയുടെ കപ്പലുകളെ പോലെ അകലെ നിന്ന് ആഹാര സാധനങ്ങൾ കൊണ്ടുവരുന്നു. പുലർച്ചയ്ക്ക് മുൻപേ അവൾ ഉണർന്ന കുടുംബാംഗങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുകയും പരിചാരികമാർക്ക് ജോലികൾ നിർദ്ദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ നല്ല നിലം നോക്കി വാങ്ങുന്നു. സ്വന്തം സമ്പത്തുകൊണ്ട് അവൾ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു. അവൾ അരമുറുക്കി കൈച്ചുറുക്കോടെ ജോലി ചെയ്യുന്നു. തന്റെ വ്യാപാരം ലാഭകരമാണോ എന്ന് അവൾ പരിശോധിച്ചറിയുന്നു. രാത്രിയിൽ അവളുടെ വിളക്കണയുന്നില്ല. അവൾ ദണ്ടും തക്ലിയും ഉപയോഗിച്ച് നൂൽ നൂൽക്കുന്നു. അവൾ ദരിദ്രർക്ക് ദാനം ചെയ്യുകയും പാവങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നു. മഞ്ഞുകാലത്ത് കുടുംബാംഗങ്ങൾ തണുപ്പേൽക്കുമെന്ന് അവൾ ഭയപ്പെടുന്നില്ല. അവർക്ക് ധരിക്കാൻ ഇരട വസ്ത്രങ്ങളുണ്ട്. അവൾ സ്വയം വിരിപ്പുകൾ നിർമ്മിക്കുന്നു. മൃദുലവും ധൂമ്രവർണവുമായ പട്ടുവസ്ത്രങ്ങളാണ് അവൾ ധരിക്കുന്നത്. ശ്രേഷ്ഠന്മാരോടൊപ്പം വിരിക്കുമ്പോൾ നഗര കവാടത്തിൽ അവളുടെ ഭർത്താവ് ശ്രദ്ധേയനാകുന്നു. അവൾ ചണവസ്ത്രങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയും അരപ്പെട്ടവൾ വ്യാപാരിക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. അവൾ കഴിവും അന്തസ്സും അണിയുന്നു. ഭാവിയെ നോക്കി പുഞ്ചിരിക്കുന്നു. അവൾ വായി തുറന്നാൽ ജ്ഞാനമേ പുറത്തു വരൂ. ദയാമിശ്രണമായ ഉപദേശം അവളുടെ നാവിലുണ്ട്. കുടുംബാംഗങ്ങളുടെ നടപടികൾ അവൾ ശ്രദ്ധാപൂർവം വീക്ഷിക്കുന്നു. അലസതയുടെ അപ്പം അവൾ ഭക്ഷിക്കുന്നില്ല. അവളുടെ സന്താനങ്ങൾ അവളെ ഭാഗ്യവതി എന്ന് വിളിക്കുന്നു. അവളുടെ ഭർത്താവ് അപ്രകാരം ചെയ്യുന്നു. അവനവളെ ഇങ്ങനെ പ്രശംസിക്കുന്നു. പല സ്ത്രീകളും തങ്ങളുടെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നീ അവരെയെല്ലാം അതിശയിക്കുന്നു. സൗകുമാര്യം വഞ്ചന നിറഞ്ഞതും സൗന്ദര്യം വ്യർത്ഥവുമാണ്. എന്നാൽ ദൈവഭക്തിയുള്ള സ്ത്രീ പ്രശംസ അർഹിക്കുന്നു. അവളുടെ അധ്വാനത്തെ വിലമതിക്കുവീൻ. അവളുടെ പ്രവൃത്തികൾ നഗര കവാടത്തിൽ അവൾക്ക് പ്രശംസയായിരിക്കട്ടെ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഓരങ്ങളിൽ സ്തുതി. ശ്രീയേക ദൈവത്തിന്റെ നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ബുധനാഴ്ച നടത്തി വരുന്ന അനുഗ്രഹീതമായ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. ഈ ശുശ്രൂഷ വളരെ അന്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ടുപോകുന്ന ദൈവത്തെ ഭക്തിയോടുകൂടി ആരാധിക്കുകയും സ്നേഹിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഈ ശുശ്രൂഷയ്ക്ക് സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസന മത്രപോലത്തെ എല്ലാവരുടെയും പേരിൽ വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ കോട്ടായ്മയിലേക്ക് സ്വാഗതം ആശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ട പ്രചോദനം നൽകി സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന എല്ലാ ആരാധകരായ വൈദിക ശ്രേഷ്ഠയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ശുശ്രൂഷ നേതൃത്വം കൊടുക്കുന്നത് വന്നിയ അലക്സാണ്ടർ അച്ഛൻ, അടൂർ സ്വദേശിയായിരിക്കുന്ന വന്നിയ അലക്സാണ്ടർ അച്ഛനാണ്. ഇതിനു മുമ്പും അച്ഛനെ ശുശ്രൂഷയിൽ 2-3 പ്രാവശ്യം കയറുകയും ശ്രേഷ്ഠമായ ദൂത് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും പേരിൽ അച്ഛനെ അവളുടെ സ്നേഹാദരോടുകൂടി ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയ്ക്ക് സംബന്ധിക്കുന്ന എല്ലാ ഭദ്രാസനത്തിന്റെ ഉള്ളിലും പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ 277-ാമത്തെ സുപരിചിതമായ ഗീതം ദൈവസന്നിധിയിൽ നമ്മൾ സമർപ്പിക്കുന്നു. 277-ാമത്തെ ഗീതം, ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വാക്കുകൾക്ക് അതീതമായ നന്മ കൊണ്ട് നമ്മളെ നയിക്കുകയും നടത്തുകയും ചെയ്യുന്ന ദൈവം. നമുക്ക് ദൈവത്തിന് സ്തുതി നമുക്ക് പകരമായിട്ട് കൊടുക്കാൻ കഴിയുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഹൃദയം നിറഞ്ഞ സ്തോത്രങ്ങളും സ്തുതികളും. അതല്ലാതെ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമില്ല. ലഭിച്ചിരിക്കുന്ന ഓരോ നിമിഷങ്ങളും അവൻ ചൊരിഞ്ഞു നിന്ന നന്മകളെ ആസ്വദിച്ച് വിസ്മരിച്ചു പോകുന്നവരായിട്ടല്ല, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുന്നവരായിട്ട് ജീവിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന് മൂല്യമുണ്ടായിത്തീരുന്നത്. നമുക്ക് ഈ ഗാനം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ ഇനിയും കൃപതും കരുതിടണേ, ഇനിയും നടത്തെടുത്തിരുഹിതമ്പോൾ. നിന്നതല്ലതാം ദൈവം നമ്മെ നിർത്തിയതാം, ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളോ തിടുമ്പോ നന്ദിയോടെ നാം സ്തുതി പാടിടാം. നടത്തിയ വീരങ്ങൾ ഓർത്തിടുമ്പോൾ ഭംഗിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപകോടി തരുതിയേ. ഇനിയും നടത്തനെ തിരുകിതമ്പോ. ഇനിയും കൃപകോടി തരുതിയേ. ഇനിയും നടത്തനെ തിരുകിതമ്പോ. സാധ്യതകളോ അസവിച്ചു പോയിരുമ്പോ. വീണ്ടെടുക്കും യേശുനാഥൻ. സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ. സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപകോടി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിതം പോൽ. ഇനിയും കൃപകോടി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിതം പോൽ. ഉയർത്തില്ലെന്നോ ശത്രുഗണം വാദിക്കുമ്പോൾ. തകർക്കുമെന്ന് ീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയ വലീതുനാഥൻ. കൃപ നൽകും ജയാഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയ വലീതുനാഥൻ. കൃപ നൽകും ജയാഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപകോടി കരുതിടണേ. ഇനിയും നടത്തണേ തിരുവിതം പോൽ. ഇനിയും കൃപകോടി കരുതിടണേ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണിക്കണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ
പരിശുദ്ധനാകുന്നു.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
കർത്താവേ കൃപയുണ്ടാ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ക്രൂശിൽ കൈക്കുള്ള ഞങ്ങളോട്
കരുണമേ.
ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ
പിതാവേ,
ഞങ്ങൾക്ക്
കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മനസ്സിനേത്തും ദേവനുമ്പുരാനോട് വേശുള്ളണമേ. ആമീൻ.
പാറയ്ക്കുമോർ സത്യവാനായ പിതാവേ, ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ലോകത്തിലേക്ക് നിന്റെ ഏകപുത്രനെ കൽപ്പിച്ചയച്ചതിനാലും നിനക്ക് സ്തുതി. സത്യവാനായ പുത്ര, നിന്റെ ശിഷ്യന്മാർക്ക് വിടമേൽ നിന്റെ വിശുദ്ധ റൂഹ അയച്ചതിനാൽ നിനക്ക് സ്തുതി. പരിശുദ്ധ റൂഹ സ്വർഗരാജ്യത്തെ പ്രസംഗിക്കുന്നതിന് ക്ലീഹന്മാരെ വഴി കാണിച്ചതിനാൽ നിനക്ക് സ്തുതി. മൂന്ന് നോമുകളോടും ഏകസാരാംശത്തോടും കൂടിയവനും ലോകങ്ങളുടെ സ്രഷ്ടാവും സകലത്തിന്മേലും അധികാരിയായിരിക്കുന്ന ദൈവമേ, നിനക്ക് സ്തുതി. ജീവനുള്ള യേശു മിശിഹ, നിന്റെ പിതാവിനോടും നിന്റെ പരിശുദ്ധ റൂഹാടം കൂടമേക്കും നിനക്ക് സ്തുതി. നിന്റെ സ്വരൂപത്തിൽ നീ ഞങ്ങളെ സൃഷ്ടിച്ചതിനാൽ നിനക്ക് സ്തുതി. ജീവൻ നൽകുന്ന നിന്റെ മരണത്താൽ നീ ഞങ്ങളെ രക്ഷിച്ചതിനാൽ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ബലഹീന വർഗത്തെ നീ ഏറ്റം കാത്തുകൊണ്ടതിനാൽ നിനക്ക് സ്തുതി. നീ ഏറ്റം ഹീനപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. ക്ലീഹന്മാർക്ക് സഹോദരനായി തീരുകയും വഴിയിൽ അവരോടുകൂടെ നടക്കുകയും ചെയ്യത്തക്കവണ്ണം നീ ഏറ്റം വിനയപ്പെട്ടതിനാൽ നിനക്ക് സ്തുതി. നിന്റെ ശിഷ്യന്മാരെ സ്നേഹിക്കുകയും അവരെ ലോകത്തിലേക്ക് അയക്കുകയും നിങ്ങൾ പോയി സർവ്വജനങ്ങളെ ശിഷ്യപ്പെടുത്തുവിനെന്നും ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെയുണ്ടെന്നും അവരോട് കൽപ്പിക്കുകയും ചെയ്തതിനാൽ നിനക്ക് സ്തുതി. നിന്റെ സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ വിസ്മയിക്കുകയും നിന്റെ മനുഷ്യപ്രീതിയെക്കുറിച്ച് ഞങ്ങൾ അത്ഭുതപ്പെടുകയും ഞങ്ങളുടെ ഹൃദയകണ്ഠങ്ങൾ നിങ്ങളിലേക്ക് പതിക്കുകയും ചെയ്തുകൊണ്ട് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ താമസിക്കുകയും യാദൃശ്ചികമായി ചെന്നു ചേരുകയും ചെയ്യുന്ന എല്ലായിടത്തും ഞങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുന്ന എല്ലാ വഴികളിലും യാത്രയിലും ഞങ്ങളുടെ ആശ്വാസത്തിനും സഹായത്തിനുമായിട്ട് നിന്നെ ഞങ്ങൾ കയച്ചു തരത്തക്കവണ്ണം നിന്റെ പിതാവിനെ ഞങ്ങളോട് യോജിപ്പിക്കണമേ. നീ ഞങ്ങളുടെ മുമ്പിൽ വഴി തെളിയിക്കുന്നവനായിരിക്കണമേ. നിന്റെ പരിശുദ്ധ സ്ത്രീകന്മാരുടെ കൂടെ നീരുന്ന പ്രകാരം നീ ഞങ്ങളോട് കൂടെയിരിക്കണമേ. ഞങ്ങൾ വഴിയിൽ കൂടി നടക്കുമ്പോൾ നിന്നെക്കുറിച്ച് വിചാരിക്കുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ട് ഞങ്ങൾ നിന്നിൽ നടക്കുമാറാകണമേ. ഞങ്ങളുടെ കണ്ണുകൾ അന്യ കാഴ്ചകളിൽ നിന്ന് നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. നിന്റെ കൃപയ്ക്ക് അനുയോജ്യമല്ലാത്ത എല്ലാ വചനങ്ങളും ഞങ്ങളുടെ കൈകൾ അഹങ്കാരത്തോടെ നീട്ടപ്പെടാതിരിക്കാനും ഞങ്ങൾ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. ഞങ്ങളുടെ കർത്താവ്, ഞങ്ങളുടെ കാലുകളിൽ നിന്റെ വഴി വിട്ടു നടക്കാതെയും തിന്മയാകുന്ന കെണിയിൽ അകപ്പെടാതെയും പാമ്പ് കടി കൊള്ളാതെയും ജന്തുവിനാലും ചേളിനാലും ഉപദ്രവിക്കപ്പെടാതെയും മനുഷ്യരാൽ തകർക്കപ്പെടാതെയും നിന്നാൽ കാത്തുകൊള്ളപ്പെടുമാറാകണമേ. വ്യസനം കൂടാതെ ഞങ്ങളുടെ ബോധങ്ങളെയും കൂടാതെ ഞങ്ങളുടെ ശരീരത്തെയും കാത്തുകൊള്ളണമേ. അനാവശ്യ കാര്യങ്ങളെ വിചാരിക്കാതെ ഞങ്ങളുടെ ബുദ്ധിയെയും ജഡമുഖങ്ങളിൽ ഉൾപ്പെട്ട് തളർന്നു പോകാതെ ഞങ്ങളുടെ മനസ്സിനെയും കാത്തുകൊള്ളണമേ. നിന്റെ മഹത്വത്തിന് ചേരാത്ത സകലത്തെയും ഞങ്ങളിൽ നിന്ന് ഉരിഞ്ഞു കളയണമേ. നിന്റെ കൃപയെ ഞങ്ങളിൽ പുതുക്കണമേ. നിന്റെ ഇഷ്ടം ചെയ്യുവാനും നിന്റെ കൂടെ നിന്റെ പിതാവിന്റെയും നിന്റെ പരിശുദ്ധ റൂഹായുടെ അടുക്കിലേക്ക് യാത്ര ചെയ്യുവാനും നിന്റെ രാജ്യത്തിൽ അവകാശികളായിരിക്കാനും നിന്റെ കൃപയാൽ നിന്റെ കൂടെ ജീവിപ്പാനും നിന്റെ കൃപയും കരുണയും കൈക്കൊള്ളുവാനും നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധ റൂഹായും ഇപ്പോഴുള്ള സമയത്തൊന്നും നീക്കം സ്തോത്ര ചെയ്ത് മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമീൻ.
പ്രിയ ദൈവത്തിന്റെ സന്നിധാനത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട വൈദികരെ, കർത്താവിലെ വിശ്വാസികളെ, ശ്ലീഹ നോമ്പിന് ശേഷമുള്ള നമ്മുടെ ആദ്യത്തെ കുടിവരവാണ്. അടുത്ത ബുധനാഴ്ച ഭദ്രാസന അസംബ്ലിയും അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസന ഫാമിലി കോൺഫറൻസുമൊക്കെ നടക്കുകയാണ്. ഡാളസിൽ വെച്ച് ഏറ്റവും ഭംഗിയായിട്ട് അത് നടക്കുവാൻ തക്കവണ്ണം അതിൻ്റെ ചുമതലക്കാർ വിവിധ കമ്മിറ്റികൾ വളരെ അത്യുത്ഫാനം ചെയ്ത് പ്രയത്നിക്കുകയും എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതും സന്തോഷത്തോടെ ഓർക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയിൽ കൃത്യമായിട്ട് ഈ വിഷയം ഓർക്കുകയും ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ ആഴ്ച നമുക്ക് നമ്മുടെ ധ്യാനം നയിച്ച ബഹുമാനപ്പെട്ട വർഗീസ് വർഗീസ് അച്ഛനാണ് പ്രധാന സ്പീക്കറായിട്ട് ഫാമിലി കോൺഫറൻസിൽ സംബന്ധിക്കുന്നത്. അതിനേക്കാളുപരിയായി ഏറ്റവും അനുഗ്രഹീതമായ സംഗതി പരിശുദ്ധ ബാവാതിരി മനസ്സ് മുഴുവൻ സമയവും ഈ കുടുംബസംഗമത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. ശനിയാഴ്ച അതിന്റെ സമാപന ദിവസം ബാവാതിരിമേനി വിശുദ്ധ കുർബാന അർപ്പിച്ച് അങ്ങനെയാണ് കുടുംബസംഗമം പര്യവസാനിക്കുന്നത്. നമ്മുടെ ഭദ്രാസനത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ സംഭവമായിട്ട് അത് തീരുവാനും അത് സംബന്ധിക്കുന്ന എല്ലാവർക്കും ഭദ്രാസനത്തിന് മൊത്തമായും അഭിമാനിക്കാവുന്നതും അനുഗ്രഹവുമായിരിക്കുന്ന ഒരു സംഭവമായി തീരുവാൻ തക്കവണ്ണം പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. ബാബാജി മനസ്സുകൊണ്ട് ഇന്നലെ വൈകിട്ട് ന്യൂയോർക്കിൽ എത്തിച്ചേർന്നു. ചൊവ്വാഴ്ച വൈകിട്ട് ഡാളസിൽ എത്തിച്ചേരുന്നതുമാണ്. അദ്ദേഹത്തിന്റെ അമേരിക്കയിലെ താമസവും ഈ ചടങ്ങുകളിലുള്ള സംബന്ധിക്കുന്നതുമെല്ലാം അനുഗ്രഹമാകുവാനും ആരോഗ്യത്തോടെ ജീവം കാത്ത് സൂക്ഷിക്കുവാനുമെല്ലാം ബാബാജിനും എനിക്ക് വേണ്ടിയും പ്രത്യേകം എല്ലാവരും പ്രാർത്ഥിക്കണമെന്നുള്ളതും സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രധാനമായിട്ടും ഈ വരവിന്റെ ഉദ്ദേശം കാതോലിക്കാ ദിന സമാഹരണവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ന്യൂയോർക്ക് ഭദ്രാസനത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ കാതോലിക്കാ ദിന ശേഖരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഭദ്രാസനത്തിലും ഡാളസിൽ സെന്റ് മേരീസ് വലിയ പള്ളിയിൽ വെച്ച് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം കൂടുന്ന സമ്മേളനത്തിൽ എല്ലാ ഇടവുകളിൽ നിന്നുള്ള കാതോലിക്ക നിധി ശേഖരണം അവിടെ വെച്ച് നടത്തുന്നതും ആയിരിക്കും. എല്ലാം കൂടെ ഒരുപാട് ചടങ്ങുകൾ ഒന്നിച്ച് നടക്കുക. അതുകൊണ്ട് തന്നെ ഡാളസും നമ്മുടെ ഭദ്രാസനമൊക്കെ ഈ ആഴ്ച വളരെയേറെ തിരക്കും ശ്രദ്ധിക്കപ്പെടുന്ന ദിവസവുമാണ്. അതിൽ വന്ന് സംബന്ധിക്കുവാൻ, കുടുംബ സംഗമത്തിലും മറ്റ് ചടങ്ങുകളിലുമൊക്കെ വന്ന് സംബന്ധിക്കുവാനായിട്ട് തയ്യാറാകുന്ന എല്ലാവരും യഥാസമയം ആവർത്തനാർത്ഥങ്ങളിൽ നിന്ന് സംരക്ഷിക്കപ്പെട്ട് അതിൽ സംബന്ധിക്കുവാനും ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഭദ്രാസനത്തിന്റെ അഭിമാനത്തിന് ഉതകുന്ന വിധം, അല്ലെങ്കിൽ സഭയുടെ യശസ് ഉയരുന്ന വിധം എല്ലാം ദൈവനാമ മഹത്വത്തിനുമൊക്കെയായി നടക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ളതും പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛനാണ് ഇന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുന്നത്. അടൂർ കടമ്പനാട്ട് ഭദ്രാസനത്തിലെ അച്ഛനാണ്. അച്ഛൻ പല സന്ദർഭങ്ങളിൽ ഇപ്പോ നമ്മോട് സംസാരിച്ചു. കഴിഞ്ഞ മുന്നാഴ്ചകളിൽ പല ദിവസങ്ങളിൽ അച്ഛൻ നമ്മോട് സംസാരിച്ചതാണ്. നിങ്ങൾക്കൊക്കെ അച്ഛനെ പരിചയമായി. അതോടൊപ്പം തന്നെ അച്ഛൻ കൂടൽ പള്ളി വികാരിയാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഈ ഇന്ന് വൈകിട്ട് അച്ഛൻ നാട്ടിലേക്ക് പോവായതുകൊണ്ട് അച്ഛന് യാത്രാമംഗളങ്ങളും പ്രത്യേകമായിട്ട് നേരുന്നു. അച്ഛൻ്റെ അമേരിക്കയിലെ താമസവും അച്ഛൻ്റെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹകരമായി നടന്നു എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. അച്ഛന് അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകൾക്കും അമേരിക്കയിലെ ഇടവുകളിലും ഒക്കെയായിട്ട് അച്ഛൻ നൽകിയ എല്ലാ ശുശ്രൂഷകൾക്കും പ്രത്യേകമായിട്ടുള്ള സന്തോഷവും അറിയിക്കുന്നു. അച്ഛൻ ധ്യാനം നയിക്കുന്നതിന് മുമ്പായിട്ട് ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ ധ്യാനം നയിക്കുന്നതും ആയിരിക്കും.
സുവിശേഷ ഗീതങ്ങളിലെ 383-ാമത്തെ ഗീതം ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു.
ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോൻ നടത്തിടുന്നു. ഹൃദയാലുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം. എന്റെ കൃപ നിനക്കുമതി കർത്താവിൻ തിരുവചനം. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേകി അതിശയമായി നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ദുഃഖങ്ങളിൽ പാടങ്ങളിൽ കർത്താവ് കരുതിയിടും. ദുഃഖങ്ങളിൽ പാടങ്ങളിൽ കർത്താവ് കരുതിയിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും. തിരുശക്തിനാഥൻ പകർന്നിടും. ബലഹീനതയിൽ തികഞ്ഞു വന്നിടും. തിരുശക്തിനാഥൻ പകർന്നിടും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. യഹോവയെ കാത്തിരിപ്പോ ശക്തിയെ പുതുക്കിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും. തളർന്നു പോകാതെയോടിയിടും. കഴുകനെ പോലെ ചിറകടിച്ചുയരും. തളർന്നു പോകാതെയോടിയിടും. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. വാഴ്ത്തിടുവൻ ജീവകാലം എന്നെ ദുനായകനേ. വാഴ്ത്തിടുവൻ ജീവകാലം എന്നെ ദുനായകനേ. പ്രതികൂലമേറും ജീവിതമാരുവിൽ പുലർത്തുന്ന ജയകരമാ. പ്രതികൂലമേറും ജീവിതമാരുവിൽ പുലർത്തുന്ന നാഥൻ ജയകരമാ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ബലഹീനതയിൽ ബലമേറി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു.
തിരുവചന ഗാനത്തിനായി അന്നിയ അലക്സാണ്ടർസിനെ ഉള്ള സ്നേഹാദരോടുകൂടി ഈ സമയത്ത് സ്വാഗതം ചെയ്യുന്നു.
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. അഭ്യുന്നയ തിരുമേനി പന്നിരായ പണ്ഡിത സഹോദരങ്ങളെ, ഈ ശുശ്രൂഷയിൽ ഭാഗമായിരിക്കുന്ന പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. വീണ്ടും എനിക്ക് ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ ഒരവസരം സർവശക്തനായ ദൈവം തമ്പുരാൻ ഒരുക്കി തന്നു എന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ്. വന്ന അവസരത്തിൽ രണ്ടു മൂന്ന് ബുധനാഴ്ചകൾ ഈ പ്രോഗ്രാമിൽ ഭാഗമാകുവാൻ സാധിച്ചത് ഈ പോകുന്ന ദിവസം വളരെ നന്ദിയോടെയാണ് ഞാൻ കാണുന്നത്. ഈ പ്രദേശത്തേക്ക് സന്ദർശനത്തിന് ഒരുങ്ങുമ്പോൾ എന്റെ ഇടവകയിലെ ഒരു മെമ്പറിനോട് പറഞ്ഞു, അച്ഛൻ പോകുന്നിടത്തും അച്ഛൻ ഇഷ്ടം പോലെ അവസരം ദൈവം ഒരുക്കിത്തരുമെന്ന്. അത് യാഥാർത്ഥ്യമായി തീർന്നു. കാളസിൽ പല അവസരങ്ങളിൽ പല പള്ളികളിൽ ദൈവവചന ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ഭാഗ്യം ലഭിച്ചു. എല്ലാം നന്ദിയോടെ ഓർക്കുന്നു. നിങ്ങളുടെ എവരുടെയും പ്രാർത്ഥന ആത്മാർത്ഥതയോടെ എന്റെ യാത്രയ്ക്കും നാട്ടിലെ ശുശ്രൂഷകൾക്കുമൊക്കെ വളരെ ആദരപൂർവം വളരെ ഹൃദയപൂർവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ എന്റെ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കട്ടെ. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയസിന് വേണ്ടിയുടെ ഒരു ലേഖനത്തിൽ സ്റ്റാർ ഓഫ് ദി ഈസ്റ്റ് എന്ന പ്രസിദ്ധീകരണത്തിൽ ആ ലേഖനത്തിൽ തിരുമേനി തുടങ്ങിയ വാചകം ഇങ്ങനെയാണ്. ഇതിന്റെ അർത്ഥം ഇതാണ്: ഇന്ന് ഏറ്റവും വില കുറഞ്ഞ വില ഇടിവ് സംഭവിച്ചത് മനുഷ്യനാണ്. വില കുറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി അഥവാ ഇവിടുത്തെ ഭാഷയിൽ പറഞ്ഞാൽ വില കുറഞ്ഞ ഒരു തിങ് മനുഷ്യനെന്നാണ് തിരുമേനി സൂചിപ്പിച്ചത്. മനുഷ്യ ബന്ധങ്ങൾക്ക് അപജയം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം നീങ്ങുന്നത്. ആർക്കും ഇന്ന് ആരെയും വേണ്ട, അല്ലെങ്കിൽ ആർക്കും ആരും ഇല്ലാത്ത ഒരു അവസ്ഥാവിശേഷം. ഒരു കൂരയ്ക്കകത്താണെങ്കിലും ഒരു മുറിയിലാണെങ്കിലും ഒരു കട്ടിനെ പങ്കുവെച്ചാലും കിടക്ക പങ്കുവെച്ചാലും പരസ്പര ഉള്ളിന്റെ ഉള്ളിൽ ആ സ്നേഹബന്ധം എത്രമാത്രമുണ്ട് എന്ന് ഒന്ന് ചിന്തിക്കുവാൻ ശ്രമിച്ചാൽ ഈ യാഥാർത്ഥ്യം മനസ്സിലാകും. ടൂത്ത്പേസ്റ്റിന്റെ പരസ്യത്തെ വെല്ലുന്ന സുന്ദരമായ ചിരികളോടെ നമ്മളെ സമീപിക്കുമ്പോഴും നാം സമീപിക്കുമ്പോഴും അവരൻ എന്റെ നരകം എന്ന ചിന്തയാണ് എല്ലാവരുടെയും ഏറിയ പങ്കാളികളുടെയും ഹൃദയത്തിൽ. സഹോദര ബന്ധങ്ങളിൽ പോലും ഈ ഒരു ചിന്ത ഇന്ന് കടന്നുകൂടിയിട്ടുണ്ട്. ആ ഒരു പരസ്പര ബന്ധത്തിന്റെ ആഴം, പരസ്പര ബന്ധത്തിന്റെ ആഴം, അതിന്റെ ആത്മാർത്ഥത, അതിന്റെ സുതാര്യത, ഇതൊക്കെ ഒന്ന് കണ്ടെത്തുവാൻ ഒരുപക്ഷെ സഹായിക്കുന്ന ഒരു വാക്യം. പശ്ചാത്തലത്തിൽ ഞാനിവിടെ പതിനാലാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ, ഒരു മഹാരാജാവ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിനോട് പറയുന്ന വാക്കുകൾ. സോദോം രാജാവ് അബ്രഹാമിനോട് പറയുകയാണ്, ആളുകളെ മുഴുവൻ എനിക്ക് തരിക, എന്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. Give me the persons, but take the goods for yourself. സോദോം രാജാവ് അബ്രഹാമിനോട് പറയുന്ന വാചകമാണിത്. ഒരു സാമ്രാജ്യത്തിന്റെ അധിപൻ, ഒരു രാജ്യം ഭരിക്കുന്ന വ്യക്തി അബ്രഹാമിനോട് പറയുന്ന വാക്കുകളാണ്: നിന്റെ ആളുകളെ മുഴുവൻ എനിക്ക് തരിക, എന്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. അബ്രഹാമും ലോത്തും തമ്മിൽ പിരിയുന്ന ഒരു രംഗമാണ്. സഹോദരപുത്ര ലോത്തിനോട് അബ്രഹാം പറയുന്നു, നമ്മൾ തമ്മിൽ പിരിയുകയാണ്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്. നിനക്കാണ് പ്രാധാന്യം, നിനക്കാണ് പ്രസക്തി, നീ എടുക്കുന്ന തീരുമാനത്തിനാണ് പ്രയോറിറ്റി. അങ്ങനെ അബ്രഹാമൻ ലോത്തും കൂടി പിരിയുന്നു. ലോത്ത് പ്രാധാന്യം കൊടുത്തത്, ലോത്തിനാണ് പ്രാധാന്യം അബ്രഹാം കൊടുത്തത്. ഫസ്റ്റ് പ്രയോറിറ്റി ലോത്തിൽ, നിനക്ക് ഇടത്തോട്ടെങ്കിൽ, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്, നിനക്ക് ഏറ്റവും പ്രധാനപ്പെട്ട നിനക്ക് തിരഞ്ഞെടുക്കാം. അങ്ങനെ രണ്ടുപേരും കൂടി പിരിയുന്ന അവസരം കിഴക്കോട്ട് ലോത്ത് നീങ്ങുകയാണ്. മനുഷ്യബന്ധങ്ങൾക്കപ്പുറമായിട്ട് വസ്തുവകകൾക്കും സ്വത്തിനും സമ്പത്തിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഫലഭൂയിഷ്ഠമായിരിക്കുന്ന യോർദാന്റെ പ്രദേശം തിരഞ്ഞെടുത്ത് ലോത്ത് കിഴക്കോട്ട് നീങ്ങുകയാണ് അബ്രഹാമിൽ നിന്നും. ഏവർക്കും ആകർഷകമായതും ഏറ്റവും അഭിലഷണീയമായതും പലപ്പോഴും നമുക്കൊക്കെ വിനയായി പോകും. ഏറ്റവും ആകർഷകമായതും ഏറ്റവും അപരിഷ്ണീയമായതും ഒക്കെ പലപ്പോഴും നമുക്ക് വിനിയായിട്ട് മാറും. അതിരുവിട്ട മോഹങ്ങളും പരിധിവിട്ട ആഗ്രഹങ്ങളും പരിധിവിട്ട ലക്ഷ്യങ്ങളും ഒക്കെ പലപ്പോഴും അപകടങ്ങളും ദുഃഖവുമാണ്. അപരിഷ്ണീയമായത് വിനിയായിത്തീരുന്ന രംഗമാണ് അവിടെ കാണുന്നത്. സോദോം രാജാവ് ലോത്തിനെ ആക്രമിച്ച് കീഴടക്കി. ഈ ലോത്തും പരിവാരവും ചെന്നു പറ്റുന്നത് സോദോമിന്റെ അധീനതയിലാണ്. അങ്ങനെ ലോത്തിനെ പിടിച്ച് ജയിലിലടച്ച് ജയിലിൽ കിടക്കുന്ന ലോത്തും സംഘവും, സോദോം രാജാവിന്റെ തടവറയിൽ അകപ്പെട്ട് കിടക്കുന്ന ലോത്ത് ബന്ധനസ്ഥനായി കിടക്കുന്ന അവസരത്തിൽ, ആ തുറങ്കിൽ അടയ്ക്കപ്പെട്ട് കിടക്കുന്ന അവസരത്തിൽ ഈ വാർത്ത അബ്രഹാം അറിയുന്നു. സഹോദരപുത്രനായ ലോത്തും സംഘവും സോതോം രാജാവിന്റെ അധീനതയിൽപ്പെട്ട് കിടക്കുന്നു എന്ന് അറിഞ്ഞിട്ട് അബ്രഹാം 318 അഭ്യാസികളുമായിട്ട് അവനെ ഏറ്റുമുട്ടുന്ന രംഗമാണ് കാണുന്നത്. സോതോം രാജാവുമായിട്ട് ഏറ്റുമുട്ടി ലോത്തിനെ അവിടെ നിന്ന് മോചിപ്പിക്കുന്നു. ലോത്തിനെ മോചിപ്പിച്ചു നിൽക്കുന്ന അവസരത്തിലാണ് ഈ സോതോം രാജാവ് അബ്രഹാമിനോട് പറയുന്നത്, നിന്റെ ആളുകളെ മുഴുവൻ എനിക്ക് തരിക, എന്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളുക. അബ്രഹാമിന്റെ ഹൃദയ വിശാലത ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും. വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് വിശാലമായ ഒരു ഹൃദയം കൂടി ഉണ്ടായിരുന്നു. അവൻ പോകട്ടെ, അവൻ അനുഭവിക്കട്ടെ. അവൻ തീരുമാനമെടുത്ത് ഏറ്റവും വലുവിഷ്ടമായ പ്രദേശം തെരഞ്ഞെടുത്ത് പോയതല്ലേ, അവൻ പോകുന്ന വഴിയിൽ എങ്ങനെയും ആകട്ടെ എന്ന് കരുതി അബ്രഹാം രക്തബന്ധത്തിൽപ്പെട്ട ലോത്തിനെ തള്ളിക്കളയുന്നില്ല. മറിച്ച് തന്റെ സഹോദരപുത്രൻ തടങ്കൽ അടയ്ക്കപ്പെട്ടു എന്ന് കണ്ടിട്ട് ആ ലോത്തിനെ മോചിപ്പിക്കുവാനായിട്ട് അഭ്യാസികളുമായിട്ട് സോദോം രാജാവുമായിട്ട് ഏറ്റുമുട്ടുന്നു. ഇവിടെ അബ്രഹാമിന്റെ വിശ്വാസം മാത്രം പോരാ, നമുക്ക് വിശാല ഹൃദയം വേണം. എന്നും പാടുമല്ലോ വിശ്വാസം വർദ്ധിപ്പിക്കണേന്ന്. പക്ഷെ വിശ്വാസം വർദ്ധിപ്പിച്ചാൽ പോരാ, ഹൃദയ വിശാലത കൂടി നമുക്ക് വിശ്വാസ ജീവിതത്തിൽ ആവശ്യമാണ്. അതാണ് അബ്രഹാമിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. ഇവിടെ സോദോം രാജാവ് അബ്രഹാം നിന്റെ ആളുകളെ മുഴുവൻ എനിക്ക് തരിക, എന്റെ സമ്പത്ത് മുഴുവൻ നീ എടുത്തുകൊള്ളു. ഇതാണ് ഈ പശ്ചാത്തലം. മനുഷ്യനാണ് ഏറ്റവും വലുത്, മനുഷ്യ ബന്ധങ്ങളാണ് ഏറ്റവും വലുത് എന്ന യാഥാർത്ഥ്യം സോദോം രാജാവ് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. നേട്ടമാണ് നോട്ടം പലരുടെയും. പലരുടെയും നോട്ടത്തിൽ ഒരു നേട്ടം, എന്ത് കിട്ടും, എന്ത് നേടും, എന്ത് നേടാം, എന്താണ് എന്റെ പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം. ലാഭനഷ്ടത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ പരിപോഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. വസ്തുതകൾക്കല്ല ഇന്ന് പ്രസക്തി, വസ്തുക്കൾക്കും വസ്തുവകകൾക്കുമാണ്. ലോകത്തിന്റെ സ്വാർത്ഥതയും അബ്രഹാമിന്റെ നിസ്വാർത്ഥതയും ഇന്നും ലോകത്തിൽ നമുക്ക് ചുറ്റും ഏറ്റുമുട്ടുന്നുണ്ട്, നമ്മിൽ തന്നെ ഏറ്റുമുട്ടുന്നുണ്ട്. ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്ന വാചകം, ഗോഡ് ക്രിയേറ്റഡ് മാൻ ടു ബി ലവ്ഡ് ആൻഡ് തിങ്സ് ടു ബി സർവ്ഡ്. ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ മനുഷ്യ സൃഷ്ടിച്ചത് മനുഷ്യൻ സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനുമാണ്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കപ്പെടുവാനാണ്, ബാക്കിയെല്ലാം. തിങ്സ് ടു ബി യൂസ്ഡ് ആൻഡ് മാൻ ടു ബി ലവ്ഡ്. ഗോഡ് ക്രിയേറ്റഡ് മാൻ, ദൈവം തമ്പുരാൻ മനുഷ്യൻ സൃഷ്ടിച്ചത് സ്നേഹിക്കാനാണ്. സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും ആഗ്രഹിക്കാത്ത ആരും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. ഈ ക്രമം ഇന്ന് കീഴ്മേൽ മറിഞ്ഞിട്ടുണ്ട്. കാരണം ഗോഡ് ക്രിയേറ്റഡ് മാൻ ടു ബി യൂസ്ഡ് എന്ന് തിരിച്ചു ചെയ്യണം. തിങ്സ് ടു ബി ലവ്ഡ്. നമ്മുടെയൊക്കെ പരക്കം പാച്ചിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സൂപ്പർ മാർക്കറ്റുകളും ഹൈപ്പർ മാർക്കറ്റുകളിലും ഒക്കെ ചൊല്ലുമ്പോൾ ആവശ്യമില്ലാത്ത പല സാധനങ്ങളും വാങ്ങി വാരി കൂട്ടി ഒരു പ്രയോജനവുമില്ലെങ്കിലും വീടുകളിൽ കൂട്ടി വെക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തിങ്സ് ടു ബി ലവ്ഡ് എന്ന ക്രമം ആ ക്രമത്തിലേക്ക് വന്നതുപോലെ നമുക്ക് അനുഭവപ്പെടും. മനുഷ്യബന്ധത്തിന്റെ ആഴം വളരെ വ്യക്തമാക്കുന്നു ആ മനുഷ്യ സൃഷ്ടിയിൽ തന്നെയുണ്ട്. ദൈവം തമ്പുരാൻ മനുഷ്യ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യബന്ധത്തിന്റെ ആഴം വളരെ വ്യക്തമാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ ആദമിന്റെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട്, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യ സൃഷ്ടിച്ചുവെന്ന്. അതുകൂടി അല്പം കൂടി വിശകലനം ചെയ്തുകൊണ്ട് 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിലത്ത് പൊടി കൊണ്ട് ആദമിനെ സൃഷ്ടിച്ച് അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. കുറെ കൂടി പ്രായോഗികമായിട്ട് ഒരു കുശവൻ കളിമണ്ണ് കുഴച്ച് പാത്രമുണ്ടാക്കുന്നത് പോലെ ദൈവത്തിൽ മനുഷ്യ സൃഷ്ടിച്ചതായിട്ട് പരിശുദ്ധ പിതാക്കന്മാര് ആ ചിന്തയിൽ നമുക്ക് കാണാൻ കഴിയും. പുരോഹിതന്മാരുടെ സംസ്കാര ശുശ്രൂഷയുടെ 8-ാമത്തെ ക്രമത്തിന്റെ പ്രമേയോത്തരവുകൾ വായിച്ചു കഴിഞ്ഞിട്ട് കാണുന്ന ഒരു കോലയിൽ അവിടെ കാണുന്ന ഗീതം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു കുശവൻ കളിമണ്ണ് കുഴച്ച് മൺപാത്രം ഉണ്ടാക്കുന്നത് പോലെ ആദമിനെ സൃഷ്ടിച്ചായിട്ട് ദിശനാലിൽ നിന്നും കയ്യിൽ പൂഴി പൊടിയേന്തി തൻ സാമ്യത്തിൽ സൃഷ്ടിച്ച സാക്ഷാതത്തെ. തന്റെ സ്വരൂപത്തിലും തന്റെ സാക്ഷായിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെന്നും നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു അവന്റെ മൂക്കിൽ ജീവശ്വാസമൂതി എന്നും പറയുമ്പോൾ, പരിശുദ്ധ വേദപുസ്തകം പറയുമ്പോൾ പിതാക്കന്മാർ കുറെ കൂടി പ്രാഥമികമായ രീതിയിൽ ആ ദർശനം കാണുകയാണ്. നാല് ദിശകളിൽ നിന്നായിട്ട് സൃഷ്ടാവായ ദൈവം തമ്പുരാൻ തന്റെ കയ്യിൽ മണ്ണെടുത്തിട്ട് ആദമിനെ സൃഷ്ടിച്ച് ജീവശ്വാസമൂതി എന്നാണ് പറയുന്നത്. ഏതൻ തോട്ടത്തിന്റെ നാല് കോണുകളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദൈവം നിന്ന് ഒരു ഭാഗത്ത് നിന്ന് മാത്രമല്ല, അല്ലെങ്കിൽ ദൈവം ഒരു സ്ഥലത്തു നിന്ന് മാത്രമല്ല ഈ മണ്ണിനെ, മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണിനെ എടുത്തിരിക്കുന്നത് എന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ആദം റെപ്രസെന്റ്സ് ദ ഹോൾ ഹ്യൂമാനിറ്റി, ഏദൻ റെപ്രസെന്റ് ദ ഹോൾ എർത്ത്. ഈ ഭൂമണ്ഡലത്തെ മുഴുവൻ ഏദൻ തോട്ടം പ്രതിനിധാനം ചെയ്യുന്നു. മനുഷ്യവർഗത്തെ മുഴുവൻ ആദം പ്രതിനിധാനം ചെയ്യുന്നു. ഇവിടെയാണ് മനുഷ്യബന്ധത്തിന്റെ ആഴം. മനുഷ്യബന്ധത്തിന്റെ ആഴം നമുക്ക് വ്യക്തമാകുന്നത് ആദവനെ സൃഷ്ടിച്ച മണ്ണിന്റെ സവിശേഷത നാം മനസ്സിലാക്കുമ്പോൾ. ഓദം സോയിലെ മണ്ണെന്ന് ദുഃഖവെള്ളിയാഴ്ച ദിവസം പ്രമേയസുതരാൾ വായിക്കുമ്പോൾ ആ മണ്ണിന്റെ സവിശേഷത ഓരോരുത്തരും ആ മണ്ണിന്റെ ഭാഗമാണ്. ആദവനെ സൃഷ്ടിച്ച മണ്ണിന്റെ ഭാഗം നീ മണ്ണാകുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഞാനും മണ്ണാകുന്നു എന്ന് തിരിച്ചറിയണം. മണ്ണിന്റെ ഭാഗമായ മണ്ണ്, മനുഷ്യന്റെ ഭാഗമായ മനുഷ്യൻ. അതുകൊണ്ട് ഈ മണ്ണ് തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ്. ഇവിടെ കുറെ പേരെ നമ്മൾ ഈ പ്രദേശത്ത് കാണുന്നു, നല്ല വെളുത്ത ആളുകൾ, വെള്ള നിറ വെളുവിള വെളുത്ത നിറക്കാൻ കുറെ പേരെ കാണുന്നുണ്ട്. കറുകറ കറുത്ത കുറെ ആളുകൾ, കറുത്തവരെന്നും വെളുത്തവരെന്നും ഒക്കെ നമ്മൾ വേർതിരിക്കുമ്പോൾ ഭൂപ്രകൃതിയുടെയോ ജൈവപ്രകൃതിയുടെയോ ഒക്കെ വ്യത്യാസം അനുസരിച്ചൊക്കെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അല്ലാതെ അവരുടെ സിലകളിൽ ഓടുന്ന രക്തമൊന്നല്ലേ, ആ തൊലിക്കകത്തുള്ള മാംസമൊന്നല്ലേ. ഒരു പക്ഷെ പറയും എ പോസിറ്റീവ് ആണെന്നോ അല്ലെങ്കിൽ ഓ നെഗറ്റീവ് ആണെന്നോ ഒക്കെ നമ്മൾ പറയും. ശാസ്ത്രം എത്രമാത്രം പുരോഗമിച്ചു എന്ന വസ്തുത നാം തിരിച്ചറിയുന്നുണ്ടോ? ഇന്നും ഒരാളിന്റെ ശരീര അവയവം മറ്റൊരാളിന് ചേരുന്നുണ്ട്. വാഷിംഗ്ടണിനടുത്ത് നഗരത്തിൽ ഒരു ടോണി ഹ്യൂസ്മൻ ഉണ്ടായിരുന്നു. 35 വർഷത്തിലധികം ജീവിച്ച അദ്ദേഹം 20-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന്റെ ഹൃദയം മാറ്റിവെച്ചു. 35 വർഷത്തിലധികം ജീവിച്ചിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ സർവ്വസാധാരണമായിട്ട് 100,000-ആയിരക്കണക്കിന് ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയം, നമ്മുടെ കരള്, നമ്മുടെ കണ്ണ്, രക്തം, ഇതെല്ലാം മറ്റൊരാളിന്റെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടേത് വേറൊരാളിന്, മറ്റൊരാളുടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അത്രമാത്രം പരസ്പരം ചേരുന്ന ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചു. എന്തുകൊണ്ട് മനുഷ്യ ഇത്രമേൽ പുരോഗമിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് നാം രക്ഷിപ്പിക്കേണ്ടത്. അയൽക്കാരന്റെ ഹൃദയം ചേരും, അയലത്തുകാരന്റെ കണ്ണ് ചേരും, അയലത്തുകാരന്റെ കിഡ്നി ചേരും, അയലത്തുകാരന്റെ കണ്ണും അയലത്തുകാരന്റെ രക്തവും എല്ലാം ചേരും. ഒന്നുമല്ലെങ്കിൽ അയലത്തുകാരന്റെ കമ്പനിയിൽ ഉണ്ടാക്കപ്പെട്ട ആർട്ടിഫിഷ്യൽ കാലുകളും കൈകളും മുട്ടുകളും ഒക്കെ ചേരും. പക്ഷേ ചേരാത്തതൊന്ന് മാത്രമുണ്ട്, അവന്റെ മനസ്സ്. മനസ്സുകൾ തമ്മിൽ പൊരുത്തമില്ല. ശാസ്ത്രം ഇത്രമാത്രം പുരോഗമിച്ചിട്ടും മനുഷ്യന് അവരുടെ പുരോഗതി കൈവരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുത. 1875 ജർമ്മനിയിൽ ജനിച്ച് 1965 ഫ്രാൻസിൽ മരിച്ച നൊബേൽ പ്രൈസ് സമ്മാന ജേതാവായ ആൽബർട്ട് ഷ്വൈറ്റ്സർ പറയുന്നൊരു വാചകമുണ്ട്, മനുഷ്യൻ മനുഷ്യന്റെ ഭാഗമാണ്. ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും മാത്രമൊന്നുമല്ല എന്ന വസ്തുത നാം മനസ്സിലാക്കണം. ഞാനും എന്റെ ഭാര്യയും എന്റെ കുഞ്ഞുങ്ങളും മാത്രമല്ല മനുഷ്യൻ, എല്ലാവരും മനുഷ്യന്റെ ഭാഗമാണ്. അതുകൊണ്ട് മനുഷ്യൻ മനുഷ്യന്റെ ഭാഗമാകുന്നുവെങ്കിൽ, നീ മണ്ണാകുന്നുവെങ്കിൽ ഞാനും മണ്ണാകുന്നു. മണ്ണിന്റെ ഭാഗമായ മണ്ണ്, മനുഷ്യന്റെ ഭാഗമായ മനുഷ്യൻ, ഒരു അപ്പത്തിന്റെ അംശികൾ പോലെ പരസ്പരം പൂരകങ്ങളാകുവാൻ, പരസ്പരം പൂർത്തീകരിക്കുവാൻ, ഒന്ന് ഒന്നിന്റെ ഭാഗമായിട്ട് തീരുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഓരോരുത്തരെയും ആക്കിയിരിക്കുന്നു എന്ന വസ്തുത. നമ്മൾ നമ്മുടെ ഭവനത്തിൽ വളർത്തുന്ന പെറ്റ് ഡോഗുകളുണ്ട്. ഈ പെറ്റ് ഡോഗുകളെ നമ്മുടെ കാറിൽ കയറ്റിക്കൊണ്ട് നമ്മൾ ടൗണിലേക്കൊക്കെ യാത്ര ചെയ്യുന്നു. അതുവഴിയായിട്ട് നമ്മുടെ അയൽക്കാരൻ ഒന്ന് വന്നാൽ അവനെ ഈ കാറിൽ നമ്മളൊന്ന് കയറ്റുമോ? അത് ബന്ധത്തിന്റെ പോക്ക്. അതുകൊണ്ട് ഇവിടെ സൊദോം രാജാവ് അബ്രഹാമിനോട് പറയുന്നു, നിന്റെ ആളുകളെ മുഴുവൻ എനിക്ക് തരിക, എന്റെ സമ്പത്ത് നീ എടുത്തുകൊള്ളുക. വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന കിരാത മനുഷ്യനേക്കാൾ അധപ്പതിച്ച അവസ്ഥയിലാണ് ഇന്ന് കോൺക്രീറ്റ് വനങ്ങളിൽ താമസിക്കുന്ന നമ്മുടെ ആളുകൾ, ആധുനിക കോൺക്രീറ്റ് കിരാതന്മാർ എന്ന്. അസഹനീയമായ ദുർഗന്ധങ്ങൾ, അയൽ വീടുകളിൽ നിന്ന് പുറത്തേക്ക് വമിക്കുമ്പോഴാണ് അവിടെ എന്താണ് സംഭവിച്ചത്, ആരാണ് അവിടെ ചത്തുകിടക്കുന്നത് എന്ന് ചിലപ്പോൾ മൂന്നും നാലും അഞ്ചും ദിവസങ്ങൾ അതിനുശേഷമായിരിക്കും. ആരും ആരെയും മതിൽക്കെട്ടുകൾക്കകത്ത് കയറ്റുവാനോ മറ്റുള്ളവരുടെ മതിൽക്കെട്ടുകൾക്കകത്ത് കയറുവാനോ ഒന്നും ആരും ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ, മനുഷ്യബന്ധങ്ങളിലേക്ക് ആഴം തിരിച്ചറിയുവാൻ മനുഷ്യനാണ് വലുത്, മനുഷ്യബന്ധങ്ങളാണ് വലുത്. നീ മണ്ണാകുന്നുവെങ്കിൽ ഞാനും മണ്ണാകുന്നു. ആ ഒരു ബോധ്യം, പരസ്പര പൂരകങ്ങളാകുവാൻ, മറ്റുള്ളവരെ പൂർത്തീകരിക്കുവാൻ, അവരോട് ചേരുവാൻ, മറ്റുള്ളവരോട് ചേരുവാൻ ഒക്കെ ദൈവം തമ്പുരാൻ നമ്മെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കും എന്ന വസ്തുത ഏവരും തിരിച്ചറിയണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഈ അവസരത്തിന് ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നിങ്ങളുടെ വലിയ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. എന്റെ വാക്കുകൾ ചുരുക്കുന്നു.
ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 21-ാം വാക്യം ആധാരമാക്കി എടുത്തുകൊണ്ട് ബഹുമാനപ്പെട്ട അലക്സാണ്ടർ അച്ഛൻ നൽകിയ ഈ ചിന്തകൾ പുതുമയുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ ചിന്ത നമ്മുടെ ധ്യാനത്തെയും ചിന്തകളെയും മനസ്സിനെയും ഒക്കെ നമ്മൾ സാധാരണ ചിന്തിക്കാത്തതും എന്നാൽ വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്നതുമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതും പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം അച്ഛൻ ആമുഖത്തിൽ പറഞ്ഞ പോലെ ഒരു യുദ്ധത്തിന്റെ കഥയാണ്. ആ യുദ്ധം എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, രണ്ട് ഗ്രൂപ്പ് രാജ്യങ്ങളാണ്. 4 രാജാക്കന്മാരുടെ 4 രാജ്യങ്ങളുടെ ഒരു അലയൻസും 5 രാജാക്കന്മാരുടെ ഒരു അലയൻസും. അങ്ങനെ 4 രാജാക്കന്മാരുടെ അലയൻസും 5 രാജാക്കന്മാരുടെ അലയൻസും കൂടെ യുദ്ധം ചെയ്തു. അതിൽ 4 രാജാക്കന്മാരുടെ ഗ്രൂപ്പ് ജയിച്ചു. 5 രാജാക്കന്മാരുടെ ഗ്രൂപ്പിൽപ്പെട്ട ഒരു രാജ്യമാണ് സൊദോം. സൊദോം എന്ന് പറയുന്ന 5 രാജാക്കന്മാരുടെ ആ വലിയ ഗ്രൂപ്പിൽപ്പെട്ടതാ, 5 രാജാക്കന്മാരുടെ. അപ്പം വലിയ ഗ്രൂപ്പല്ല ജയിച്ച, ചെറിയ ഗ്രൂപ്പാ ജയിച്ച്. സാധാരണ നമ്മുടെ ചിന്തയിൽ വരുന്ന ഈ വലിയ ഗ്രൂപ്പുകളുടെ ജയത്തെ പറ്റിയാണ് നമ്മൾ സാധാരണ ചിന്തിക്കുന്നത്. പക്ഷെ ഇവിടെ ഈ ചെറിയ ഗ്രൂപ്പിന്റെ 4 രാജാക്കന്മാരുടെ അലയൻസ് ആണ് ജയിച്ചത്. ഈ 5 രാജാക്കന്മാരുടെ ഗ്രൂപ്പിൽപ്പെട്ട രാജ്യമാണ് സൊദോം. അപ്പൊ ഈ തോറ്റോടി എന്ന് മാത്രമല്ല, സൊദോം ഈ 4 രാജാക്കന്മാരുടെ യുദ്ധം ജയിച്ചവര് സൊദോമിൽ ചെന്ന് അവിടെയുള്ള മനുഷ്യരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി. അവരുടെ സമ്പത്തും മനുഷ്യരെല്ലാം പിടിച്ചുകൊണ്ടുപോയി. ഈ പിടിച്ചോണ്ട് പോകുന്ന കൂട്ടത്തിൽ അതിനകത്ത് സൊദോമിൽ താമസിച്ചിരുന്നായിരുന്നു ആരാ? ലോത്തും ഒക്കെ അവിടെ താമസിച്ചിരുന്നായിരുന്നു. അവരെയും കൊണ്ടുപോയി. അബ്രഹാം അറിഞ്ഞിട്ട് പോയി ആരുടെ കൂടെ ഇത്? 4 രാജാക്കന്മാരുടെ അലയൻസ്. നമുക്കറിയാമല്ലോ ഈ പല ഓരോ രാജ്യങ്ങൾക്കും അവരവരുടേതായ ടെക്നിക്സ് ഉണ്ട് യുദ്ധങ്ങളുടെ. അപ്പൊ 4 രാജാക്കന്മാരുടെ അലയൻസ് എന്ന് പറയുമ്പോ എല്ലാ ടെക്നിക്സും കൂടെ ഒന്നിച്ചുകൂടിയിരിക്കുന്നതാണ്. ഇപ്പൊ റഷ്യയും അമേരിക്കയും കൂടെ ഒന്നിച്ചുകൂടാവുന്നുണ്ടെങ്കിൽ എന്തൊക്കെ ടെക്നിക്സ് ആണ് അവർക്ക് ഒന്നിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെ യുദ്ധ സാമഗ്രികളാണ് ഒന്നിച്ച് ഷെയർ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ ഈ സകല സംവിധാനങ്ങളും ഉണ്ട്. 4 രാജാക്കന്മാരുടെ അലയൻസ് എന്ന് പറയുമ്പോ എല്ലാ അവർക്ക് ഒരു ശക്തിയോട് യുദ്ധം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. പഴുതുകൾ അടച്ചുള്ള എല്ലാം. ഒരാൾക്ക് ഏതെങ്കിലും സാധനം കുറവാണെങ്കിൽ അടുത്ത ഗ്രൂപ്പിൽ കാണുമല്ലോ അത്. അങ്ങനെ എല്ലാ പഴുതുകൾ അടച്ചുള്ള. പിന്നെ അവരോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് ആരാ? അബ്രഹാം ആ പിന്നെ തിരിച്ചോടിച്ച് യുദ്ധം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ എന്താ ഉള്ളത്? 318 പേര്. ആ 318 പേരുടെ പ്രത്യേകത എന്താണെന്ന് പറയാം? വീട്ടിൽ ജനിച്ചവരും വീട്ടിലെ അഭ്യാസമൊക്കെ കഴിഞ്ഞവരേ ഉള്ളൂ. നമ്മുടെ വീട്ടിലെ അഭ്യാസത്തിന്റെ പരിമിതിയൊക്കെ നമുക്കറിയാമല്ലോ. ഒരു ഒരു ഇപ്പൊ സ്റ്റേറ്റിന്റെ നിലയിലുള്ള ട്രെയിനിങ് കഴിഞ്ഞു വരുന്ന അതൊരു അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞു വരുന്നവരും ഇത് വീട്ടിൽ ജനിച്ചവരും വീട്ടിലെ അഭ്യാസമൊക്കെ പരിചയക്കല്ലേ, ഈ ഡൊമസ്റ്റിക് വയലൻസ് ഒക്കെ കൈകാര്യം ചെയ്യാനേ അവർക്ക് അവർ കണ്ടിന്യൂസിറ്റിയും ഒക്കെ ഉള്ളൂ. പക്ഷെ അങ്ങനെയുള്ള ഈ മനുഷ്യരെയും കൂട്ടിക്കൊണ്ട് 318 പേരുമായിട്ട് ഈ അബ്രഹാം പോയി. അങ്ങനെയുള്ള സാധാരണ, പക്ഷേ അവര് ഈ 4 രാജാക്കന്മാരുടെ അലയൻസ്, 5 രാജാക്കന്മാരുടെ വലിയ ശക്തമായ കൂട്ടത്തെ തോൽപ്പിച്ച ശക്തിയുള്ള, അതിനേക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഈ 4 രാജാക്കന്മാരുടെ അലയൻസ് ഈ 318 പേരുടെ അബ്രഹാമിന്റെ കൂട്ടം ജയിച്ചു. ജയിച്ചു എന്ന് മാത്രമല്ല, ബൗണ്ടറി കടത്തിച്ചു എന്നുള്ളതാണ്. ബൗണ്ടറി കടത്തിച്ചു ഡാൻ വരെ എന്ന് പറഞ്ഞാൽ, ഡാൻ എന്ന് പറഞ്ഞാൽ എവിടാന്നറിയാമോ, ഇത് പാലസ്തീന്റെ ഏറ്റവും നോർത്തിന്റെ സ്ഥലം, നോർത്ത് സ്ഥലമാണ് അത്. അത് കഴിഞ്ഞാൽ പിന്നെ ഡാൻ പർവ്വത നിരകളിൽ ചെന്ന് ഇന്നോട്ട് താഴോട്ട് നോക്കുന്നത് ലെബനോനാ. ലെബനോൻ കാണണമെങ്കിൽ ഞാൻ അങ്ങനെയാണ്, ലെബനോൻ ഞാൻ ലെബനോനിൽ പോയിട്ടില്ല. ഞാൻ ലെബനോനിൽ ലെബനോൻ കണ്ട എങ്ങനെയാണെന്നറിയാം, ഡാനിന്റെ മുകളിൽ കയറുന്നുണ്ട് ലെബനോനിലോട്ട് നോക്കി മോശ കണ്ട പോലെ. അപ്പൊ ഡാൻ വരെ ബൗണ്ടറി കടത്തിച്ചു, ബൗണ്ടറി കടത്തിച്ചു അത്ര ശക്തം. ഇതാ ഈ ദാവീദ് ഗോലിയാത്തിനെ കൊന്ന കഥയും ഒക്കെ പറയത്തില്ലേ, മനുഷ്യശക്തിയിൽ ബലഹീനതയും ദൈവശക്തിയുടെ കരുത്തും ഒക്കെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഈ കഥകളൊക്കെ തന്നെ, ഈ യുദ്ധത്തിന്റെ കഥകളൊക്കെ തന്നെ. സത്യത്തിൽ ഈ യുദ്ധത്തിന്റെ കഥകളൊക്കെ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ രീതിയിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് അവിടെ അന്നത്തെ സമൂഹത്തിൽ ഈ കൊല്ലും കൊലയും യുദ്ധവും ഒക്കെ സർവ്വസാധാരണമായിട്ടുള്ളതായതുകൊണ്ട് അവരെഴുതി. നമ്മൾ ഇന്ന് നോക്കുമ്പോ ഈ വേദപുസ്തകത്തിൽ എന്താ യുദ്ധം അതൊക്കെ പറയും, പക്ഷെ അന്നത്തെ സാധാരണ സംഭവങ്ങളാണ്. പക്ഷെ അവിടെയൊക്കെ ആ യുദ്ധത്തിന്റെ കഥകളൊക്കെ രേഖപ്പെടുത്തുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് മനുഷ്യശക്തിയുടെ കുറവും ദൈവശക്തിയുടെ കരുത്തും മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. അത് ആ ദാവീദും ഗോലിയാത്ത് കഥയാണെങ്കിലും ദാവീദിന്റെ യുദ്ധങ്ങളാണെങ്കിലും ഷൗലിനോട് മല്ലിടുന്ന ദാവീദാണ് ഇതെല്ലാം അങ്ങനെയുള്ളത്. അബ്രഹാമിന്റെ ഈ കഥയും 318 പേരുടെ. അപ്പോ ഈ ദാവീദ് അബ്രഹാം 318 പേരുമായിട്ട് യുദ്ധം ചെയ്ത് പോയി ഈ 4 രാജാക്കന്മാരുടെ അലയൻസിനെ തോൽപ്പിച്ച് സോദോമിൽ നിന്ന് എടുത്തോണ്ട് പോയ മനുഷ്യരെയും അവിടുന്ന് കൊണ്ടുപോയ സമ്പാദ്യങ്ങളും എല്ലാം കൂടെ പിടിച്ചെടുത്തോണ്ട് വരും. 318 പേര് അവിടുന്നുള്ള മനുഷ്യരെയും അവിടുന്ന് എടുത്തുകൊണ്ട് പോയ സോദോമിൽ നിന്ന് ലോത്ത് ഉൾപ്പെടെയുള്ള മനുഷ്യരെ കൊണ്ടുപോയി. ലോത്തിനെ മാത്രമല്ല പിടിച്ചോണ്ട് പോയി, അവിടെയുള്ള മനുഷ്യരെല്ലാം കൊണ്ടുപോയി. അങ്ങനെയുള്ള മനുഷ്യരെയും സമ്പത്തുകളും എല്ലാം കൊണ്ടുവരും. ഈ സമ്പത്തുകളും കൊണ്ടുവരുന്ന വഴിക്ക് സോദോം രാജാവ് അവിടെ നിൽക്കുക. കാര്യം തോറ്റുപോയ രാജാവല്ലേ. സോദോം രാജാവ് ഇത് കേട്ടു, അബ്രഹാം ഇത് പോയി ചെന്ന് അവർ തോപ്പിച്ചോണ്ട് വരുന്നത് കേട്ടു. അദ്ദേഹം അബ്രഹാമിനെ എതിരേറ്റ് ചെന്നു. കാര്യം എല്ലാം നശിച്ച് സകലവും നഷ്ടപ്പെട്ടു പോയ ഒരു രാജാവ് ഇത് കണ്ട അബ്രഹാമിലൂടെ തന്റെ ജനങ്ങളെയും തന്റെ സമ്പത്തുമെല്ലാം വീണ്ടെടുത്തോണ്ട് വരുന്ന കണ്ടപ്പോ അദ്ദേഹം എതിരേറ്റ് ചെന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, നീ സോദോമിൽ നിന്ന് ഈ 4 യുദ്ധം ചെയ്ത് 4 രാജാക്കന്മാരുടെ സംഘം കൊണ്ടുപോയ സമ്പത്തുകളിൽ ആ സമ്പത്ത് മുഴുവൻ നീ എടുത്തോ. കാര്യം നീ യുദ്ധം ചെയ്തെടുത്തതായി, നീ യുദ്ധം ചെയ്തെടുത്തതാ, ഇത് നിന്റെ സമ്പത്താ, അത് നീ എടുത്തോണം. പക്ഷേ എന്റെ ജനത്തെ നീ എനിക്ക് തരണം. എന്റെ ജനം എന്റെ രാജ്യത്തെ എന്റെ ജനമാണ്, എന്റെ ജനത്തെ നീ എനിക്ക് തരണം. അതിനും അവകാശമില്ലല്ലോ, അതിനും സോദോം രാജാവിന് അവകാശമില്ല. പക്ഷെ നീ എന്റെ ജനത്തെ എനിക്ക് തരണം, നീ എന്റെ രാജ്യത്തിൽ നിന്ന് ഇവർ കൊണ്ട് എടുത്തു അടിച്ചുകൊണ്ടുപോയ സമ്പത്തുകളെല്ലാം നീ എടുത്തോളാൻ പറഞ്ഞു. അബ്രഹാം പറഞ്ഞ മറുപടി അവിടെ പറഞ്ഞിട്ടുണ്ട്, എന്താണെന്നറിയാമോ, നീ എന്നെ സമ്പന്നനാക്കി എന്ന് പിന്നെ നീ പറയാതിരിക്കാൻ തക്കവണ്ണം എനിക്ക് നിന്റെ സമ്പത്തും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് എന്റെ സമ്പത്ത് മതി. നിന്റെ നീ എന്നെ സോദോം രാജാവ് എന്നെ സമ്പന്നനാക്കി എന്ന് എവിടുന്ന് കിട്ടുമെന്ന് അച്ഛൻ ഇതിന്റെ ഇടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞു, ഞാൻ അന്നേരം ഇരുന്ന് ചിരിക്കുകയായിരുന്നു. എന്നാണ് നോട്ടത്തിൽ ഒരു നേട്ടം, നമ്മൾ നോക്കുന്ന പോലെ എന്ത് നേട്ടം കിട്ടും എന്നുള്ളതാ നമ്മുടെ ചിന്ത മനുഷ്യന്റെ. എനിക്ക് നല്ലൊരു പ്രൈസ് ആയിട്ട് തന്നെ, നല്ലൊരു യൂസേജ് ആയിരുന്നു അതിന്റെ ആ എന്തുവാ കോയിനിങ് ഓഫ് വേർഡ്സ്, നല്ല നല്ല രസമായിട്ട് തോന്നി. നോട്ടത്തിലൊരു നേട്ടം, ഓരോ നോട്ടത്തിലും ഒരു നേട്ടം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുകയുള്ളൂ. പക്ഷെ അബ്രഹാം പറഞ്ഞത് നീ എന്നെ സമ്പന്നനാക്കിയെന്ന് പിന്നെ നിനക്ക് തോന്നാതിരിക്കാൻ, അല്ലെ മറ്റുള്ളവർ പറയാതിരിക്കാൻ, അങ്ങനെ എനിക്ക് നിന്റെ സമ്പത്ത് വേണ്ടതൊന്നും. ഞാൻ ഈ യുദ്ധം ചെയ്യാനായിട്ട് പോയതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, അച്ഛൻ പറഞ്ഞല്ലോ എന്റെ സിരകളിലൂടെ ഓടുന്ന എന്റെ സഹോദര പുത്രന്റെ രക്തം, അത് അവന്റെ നിലവിളി ഞാൻ കേട്ടു, അവന് വേണ്ടിയാ ഞാൻ ഓടി. എന്റെ സിരകളിലൂടെ ഒഴുകുന്ന അതേ രക്തമാണ് എന്റെ സഹോദരൻ ലോത്തിന്റെ, ലോത്തിന് വേണ്ടിയാ ഞാൻ പോയത്. എനിക്ക് അവനെ കിട്ടി, എനിക്ക് അത് ഇനി ഭൂമിയിൽ ഇനി എനിക്കെന്താ വേണ്ടിയ. അങ്ങനെ സഹോദരനോടുള്ള സ്നേഹം, സത്യത്തിൽ നീ വലത്തോട്ടെങ്കിൽ ഇടത്തോട്ടെന്ന് അബ്രഹാം പറഞ്ഞ പോലെ, അതിനേക്കാളൊക്കെ എത്ര തീവ്രമായ സ്നേഹബന്ധത്തിന്റെ പ്രതിഫലനമാണ് ലോത്തും അബ്രഹാമും തമ്മിലുള്ള ഈ വേദഭാഗം. അബ്രഹാമും ലോത്തും തമ്മിലുള്ള വേദഭാഗത്തിന്റെ സ്നേഹത്തിന്റെ ആ തീവ്രത കാണിക്കാൻ നമ്മൾ സാധാരണ പറയുന്ന ഏതാ, ആ നീ വലത്തോട്ടെങ്കിൽ ഞാന് ഇടത്തോട്ട്, അതാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷെ അതിനേക്കാളൊക്കെ എന്ത് തീവ്രമായത്, ഇത്രയും തീവ്രമായ ഒരു സ്നേഹബന്ധത്തിന്റെ ആഴമായ സഹോദര ബന്ധത്തിന്റെ സ്നേഹത്തിന്റെ പിതൃത്വത്തിന്റെ അത് പറയുന്ന വേദഭാഗമാണ്. എന്നിട്ട് അബ്രഹാം സോദോം രാജാവിന് തന്റെ ഇതെല്ലാം കൊടുത്തു. കൊടുത്തെന്ന് മാത്രമല്ല, താൻ പിടിച്ചെടുത്തുകൊണ്ട് വന്ന സമ്പത്ത് അത് തന്റെ സമ്പത്താണല്ലോ, പുതിയതായിട്ട് കിട്ടിയതൊന്നുമല്ല, അധ്വാനിച്ച് കിട്ടിയതൊന്നുമല്ല, പുതിയ തന്റെ സമ്പത്ത് ഇവര് മോഷ്ടിച്ചുകൊണ്ട് പോയത് അത് പിടിച്ചോണ്ട് വന്നെയാണ്. അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് അത് വീണ്ടും അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് വീണ്ടും ദൈവികമായി കിട്ടിയതാണ് അല്ലെങ്കിൽ ദൈവശക്തിയാൽ കിട്ടിയതാണെന്ന് അബ്രഹാമിന് ബോധ്യമുണ്ടായത് കൊണ്ട് അവൻ എന്താ ചെയ്തതെന്നറിയാമോ, അവൻ ശാലേൻ രാജാവായ മൽക്കിസദേക്കിന്റെ അടുക്കൽ പോയി. ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന, അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്ന ശാലേൻ രാജാവ് മൽക്കിസദേക്കിന്റെ അടുക്കൽ പോയി അതിന്റെ ദശാംശം കൊടുത്തു. അത് കഴിഞ്ഞ് അവൻ ഉപയോഗിച്ചു. ഈ 14-ാം അധ്യായം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ ഒരു അധ്യായം. ദശാംശത്തെ പറ്റിയുള്ള, ദശാംശം കൊടുക്കണം എന്ന് പഠിപ്പിക്കുന്ന ആദ്യത്തെ ഒരു വേദഭാഗമായിരുന്നു. സത്യത്തിൽ നമുക്കറിയാമല്ലോ 10 കൽപ്പനകൾ, 10 കൽപ്പനകൾ എവിടാ നമ്മൾ കാണുന്നത്, പുറപ്പാട് പുസ്തകത്തിലാണ് 10 കൽപ്പനകൾ. അതാണല്ലോ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത്. പക്ഷെ ആദ്യത്തെ 10 കൽപ്പനകളെക്കാൾ മുമ്പേ ഉണ്ടായ നിയമമാണ് ദശാംശത്തെ പറ്റിയുള്ള കൽപ്പന. ദശാംശത്തെ പറ്റിയുള്ള കൽപ്പന എന്ന് പറഞ്ഞാൽ കൊലപാതകവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനേക്കാൾ തീവ്രമായ ഒരു തെറ്റും തിന്മയും പാപവുമാണ് ദശാംശം കൊടുക്കാതിരിക്കുന്നത് വേദപുസ്തകം വെച്ച് നോക്കിയ. അതുകൊണ്ടാണ് ആ പാപത്തെ പറ്റി പെന്തക്കോസ്തുകാര് വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നത്. മറ്റൊരു പാപവും പഠിപ്പിച്ചില്ലെങ്കിലും പെന്തക്കോസ്തുകാര് അത് ഭംഗിയായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ആൾക്കാരത് പഠിപ്പിക്കുന്നില്ല. ഇത് ദശാംശം കൊടുക്കുക എന്നുള്ളത് ഇവിടെ അബ്രഹാം ആദ്യം ചെയ്യുന്നതാ, താൻ പിടിച്ചെടുത്തുകൊണ്ട് വന്ന സമ്പത്തിൽ നിന്ന് ദശാംശം ദൈവസന്നിധിയിൽ സമർപ്പിച്ചതിന് ശേഷമാണ് സത്യത്തിൽ ഇത് ഈ അബ്രഹാം തന്റെ ആ സമ്പത്ത് പിന്നെ ഉപയോഗിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം വളരെ ശ്രദ്ധേയമായ, വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ്. തന്നെ അല്ല അച്ഛൻ പറഞ്ഞതുപോലെ മനുഷ്യബന്ധങ്ങളെ വളരെ ഗാഠമായ രീതിയിൽ, വളരെ തീവ്രമായ രീതിയിൽ പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം കൂടിയാണ്, ഒരു ചാപ്റ്റർ കൂടിയാണ് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള സന്തോഷവും നന്ദിയും പ്രത്യേകം അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ അച്ഛന്റെ മടക്കി യാത്ര അനുഗ്രഹമാകുവാനും അച്ഛന്റെ ശുശ്രൂഷകളെല്ലാം പ്രത്യേകിച്ചും ഭദ്രാസനത്തിലും സഭയിലുമായി ഒക്കെയായി അച്ഛൻ ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവനാമമഹത്വത്തിനാകുവാനും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അച്ഛനെയും കുടുംബത്തെയും
പ്രിയം ദൈവസന്നിധിയിൽ ഓർക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിലുള്ള എല്ലാ സന്തോഷവും നന്ദിയും അച്ഛനെ അറിയിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഗായക സംഘം ഒരു ഗാനം ആലപിക്കുന്നതും തുടർന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു.
മുമ്പ് ശേഷഗീതങ്ങളിലെ എന്നുടയോനെ നീ എന്നെ കൺമണികൾ കാത്തിരുന്നു എന്നുള്ള ധ്യാനഗീതം സമർപ്പിക്കാം. 235-ാമത്തെ പേജിൽ.
എന്നുടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിടണമേ, നിൻചിറകാലെ മറച്ചു വരി നിന്നെ കാക്കണമേ, ഒളിവായി നോക്കിടാതെ കണ്ണുകളെ നീ കാക്കണമേ, അഞ്ജന കേൾക്കാതടിയേ കാതുകളെയും കാക്കണമേ, എന്നാദരങ്ങൾക്കെന്നോ നീ കാവണമേ, ഉള്ള വിചാരമുദിക്കരുതേ കർത്താവേ, നല്ല വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ കൗരവത്താൽ പിന്നയനി ു പകരം നിന്നെ സംവാദിപ്പാനു, നിന്നെ ലോകം നിരസിപ്പാനും കൃപ ചെയ്യുക, എന്നെ തന്നെ സന്നിധിയിൽ അജയാനും അർപ്പിപ്പാനും കൃപ ചെയ്യുക, എന്നാദാനിന്തിരുമമ്പിൽ അപകരിയമർപ്പുകളെ കൃപകലം നവിളക്കുകളായി ഞാൻ കാത്തിപ്പാറാകണമേ, ശരീര മനസ്സുകളാഴ്ചകളെ സാധസുദാശ്വാസപ്രദമേ, കൺകൊടുക്കൊണ്ടീടണമേ സ്വർഗസ്വീരാവേ, മനസ്സുദ്ധി വരുത്തണമേ ദൈവസുദാമീയുദ്ധിവരുത്തണമേ, ആശ്വാസപ്രദനാകുന്ന പരിശുദ്ധാത്മാവേയന്റെ ദേഹമശേഷം കൃപയാലേ പരിപാവനമാക്കിയിടണമേ, അന്ത്യദിനത്തിൽ നാദാനി സന്തോഷിപ്പിക്കണമെന്നെ, അപകരീര മനസ്സുകൾ തുടിപാടും ലോകണിയണമേ.
പ്രാർത്ഥനയ്ക്കായി ദൈവരൂപാകെ നമ്മുടെ തലകളെ വണക്കാം. പ്രത്യേകമായി പ്രാർത്ഥനയ്ക്കായി ആവശ്യപ്പെട്ടിരിക്കുന്ന പേരുകൾ വായിക്കുന്നു. മിലൻ, 5 വയസ്സുള്ള മിലന് വളരെ മാരകമായ തലുണ്ടായി ചാക്കോ എബ്രഹാം, റോബിൻ, കുഞ്ഞുമോൾ, പാപ്പച്ചൻ, അശ്വിൻ, കെ പി തോമസ് കുടിയൻ എന്നിവരെ പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ അറിവിലും പരിചയത്തിലും പെട്ട എല്ലാ രോഗികളെയും, മാനസികമായ വിവിധമായ സംഘർഷങ്ങളിലൂടെ കഴിയുന്ന എല്ലാ വ്യക്തികളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. അളവുകൂടാതെ ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് നമ്പുരാനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട്
നിന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുവാനും നിന്നിൽ നിന്ന് കേൾപ്പാനും പഠിപ്പാനും അവിടുത്തെ കൃപകളെ ഓർത്ത് നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്കിടയാക്കുന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. നാഥാദിനം തോറും അവിടുത്തെ വലിയ കരുണയാകുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും നയിക്കുന്നത് എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ ദിനം തോറും നിന്നിൽ ആശ്രയിച്ച് ഈ ജീവിതത്തിന്റെ എല്ലാ യാഥാർത്ഥ്യങ്ങളെയും അഭിമുഖീകരിക്കുവാനും തരണം ചെയ്യുവാനും അവിടുത്തെ കൃപകൾ ദിനം തോറും ഓർത്ത് നന്ദിയോടെ തിരുനാമത്തെ മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ. പ്രത്യേകമായി തിരുമുമ്പാകെ ഓർക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ പേരുകളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഇതുമായ പ്രയാസങ്ങളിലൂടെയും രോഗങ്ങളിലൂടെയും ഒക്കെ നിന്റെ മക്കൾ കടന്നു പോകുന്നുവല്ലോ ദൈവമേ. അവിടുന്ന് ഞങ്ങളെ സൗഖ്യമാക്കുമ്പോൾ ഞങ്ങൾ സൗഖ്യമാക്കപ്പെടുമെന്ന് തിരുവചനം ഞങ്ങളെ ഓർപ്പിക്കുന്നു. അവിടുത്തെ അതിശയകരമായ സൗഖ്യമാക്കുന്നതായ കരം നിന്റെ ഓരോ മക്കളിലേക്കും അവിടുന്ന് നീട്ടണമേ. ഇവിടെ ശരീരത്തിനും മനസ്സിനുമുണ്ടായ എല്ലാ വേദനകളെയും നൊമ്പരങ്ങളെയും അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കണമേ. നേഗരെ സൗഖ്യമാക്കിയതായ അവിടുത്തെ കരം നിന്റെ മക്കളിലൊക്കെ നീട്ടുകയും അവിടെ പരിശോധനകളിലും അവരുടെ മരുന്നുകളിലും അവരുടെ എല്ലാ സ്വാതന്ത്ര്യാനുഭവങ്ങളിലും അവിടുന്ന് കൂടെ ഇരിക്കണമേ. അനുഗ്രഹകരമായി സൗഖ്യത്തോടെ നിന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം ഇതിന്റെ മക്കളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ. അവരുടെ ആത്മ സംഘർഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്വസ്ഥതയും പ്രത്യാശയും സമാധാനവും അവരുടെ ഹൃദയങ്ങളിലൊക്കെ നിറയ്ക്കണമേ. ഇതിനെ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഈ കൂടിവരവ് അനുഗ്രഹത്തിനും തിരുനാമ മഹത്വത്തിനുമാക്കി തീർക്കണമേ. ഞങ്ങളിന്ന് കേട്ടതായ എല്ലാ തിരുവചനങ്ങളെയും ഓർക്കുന്നു. ബന്ധങ്ങൾ നിന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമേ സഹോദരങ്ങളുടെ വലിയ ഒരു ബന്ധത്തെ കുറിച്ച് ഞങ്ങളെ ഓർപ്പിക്കുകയും എല്ലാ സ്ഥാനങ്ങളെക്കാളും മാനങ്ങളെക്കാളും സമ്പത്തുക്കളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചതായ വലിയ ഒരു നന്മയും ഞങ്ങൾ കേട്ടല്ലോ. ആ വലിയ കൃപകൾ ഞങ്ങളിലൊക്കെ ഉണ്ടാകുവാനും നിന്റെ വകയായി തീരുവാനും എല്ലാത്തിലും ഉപരിയായി നിന്നെ സ്നേഹിപ്പാനും തക്കവണ്ണം അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ഇടയാക്കണമേ. ബന്ധങ്ങൾ നിന്നു പോകുന്ന ഈ കാലഘട്ടങ്ങൾ കർത്താവ് അന്യോന്യം സ്നേഹിക്കുവാനും കരുതുവാനുമുള്ളതായ സ്വർഗീയമായ മനസ്സും അതിനുള്ളതായ കൃപകളും ഉയരത്തിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരിലും അവിടുന്ന് ചൊരിയണമേ. തിരുവചനങ്ങൾ ഞങ്ങളിൽ രൂപം പ്രാപിക്കുവാനും കർത്താവെ നിന്റെ പാതകളിൽ കൂടെ നടക്കുവാനും തക്കവണ്ണം ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ എല്ലാ ഭവനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമുള്ള ഭവനങ്ങളായി അവിടുന്ന് രാജാവായി നാഥനായി നടത്തിപ്പുവാനായി ദിനംതോറും അവിടുത്തെ സാന്നിധ്യവും നടത്തിപ്പും അനുഭവിക്കുന്ന ഭവനങ്ങളാക്കി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും അവിടുന്ന് രൂപാന്തരപ്പെടുത്തണമേ. നിന്നെ വിളിക്കുന്ന നിന്നെ സ്നേഹിക്കുന്ന നിന്നുള്ള ഭക്തിയിലും ഭയത്തിലും ജീവിക്കുന്ന ഭവനങ്ങളാക്കി ഞങ്ങളുടെ എല്ലാ ഭവനങ്ങളെയും ആക്കണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവരൊക്കെ നിന്നുള്ള ഭക്തിയിലും ഭയത്തിലും വളരുവാനും വളർത്തുവാനും തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ. ഈ ലോകത്തിൻ്റെതായ തിന്മകളിലും മോഹങ്ങളിലും ഒന്നും അകപ്പെടാതെ നിന്നുള്ള ഭക്തിയിലും സ്നേഹത്തിലും വളരുവാനും മറ്റുള്ളവർക്ക് മാതൃകയുള്ള ജീവിതം കർത്താവെ നയിക്കുവാനും തക്കവണ്ണം അവരെയൊക്കെ സഹായിക്കണമേ. പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാനുള്ളതായ ബുദ്ധിയും ജ്ഞാനവും നൽകണമേ. നല്ല കൂട്ടുകെട്ടുകളും നല്ല ഭാവി ജീവിതവും കൊടുത്തവരെയൊക്കെ അനുഗ്രഹിക്കണമേ. ജോലിയിലായിരിക്കുന്നവർക്ക് ആവശ്യമായ ശക്തിയും ബലവും അവിടുന്ന് പകർന്നു കൊടുക്കണമേ. സംഘർഷഭരിതമായ ജോലി സാഹചര്യങ്ങളിലൊക്കെ കഴിയുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവർക്കൊക്കെ സമാധാനവും ജോലി ചെയ്യുവാൻ ആവശ്യമായ എല്ലാ കൃപകളും ബലവും അവിടുന്ന് ഉയർത്തിൽ നിന്ന് പകർന്നു കൊടുക്കുമാറാകണമേ. ഞങ്ങളുടെ സഭയോർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയെ നയിക്കുന്ന എല്ലാ പിതാക്കന്മാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെയായിരിക്കുന്ന ഭദ്രാസനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനെ നയിക്കുന്ന തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവുകളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദികരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവെ അനുഗ്രഹകരമായി അതൊക്കെ നയിച്ച് തിരുനാമ മഹത്വത്തിന് ആയിത്തീരുവാനും അനേകരെ നിങ്ങളെയൊക്കെ ആദായപ്പെടുത്തുവാനും തക്കവണ്ണം സഭയെയും അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് ഇടയാക്കണമേ. ഒരിക്കൽ കൂടെ ഇന്ന് തിരുമുമ്പാകെ തലകൾ വണക്കിയിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒഴിഞ്ഞ കുടങ്ങളായി കടന്നു വന്ന്
നിറകുടങ്ങളായ കർത്താവെ സമാധാനത്തോടെ വീണ്ടും അടുത്തയാഴ്ചയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ യാത്രയിലും വരവിലും ഒക്കെ കൂടെ ഇരിക്കണമേ. അവിടുത്തെ കൃപയാകുന്നു, അവിടുത്തെ കരുണയാകുന്നു ഞങ്ങളെ നയിക്കുന്നെന്നുള്ള ബോധ്യം എപ്പോഴും ഞങ്ങളെ ഭരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. എല്ലാ നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങളുടെ എല്ലാം വാങ്ങിപ്പോയിരിക്കുന്നവരെയും സ്വർഗീയ ഭവനങ്ങളിൽ വസിപ്പിക്കണമേ. ഒരിക്കൽ കൂടെ ഇന്ന് ഞങ്ങളോട് തിരുവചനം സംസാരിച്ച ആചാര്യനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ. യഥാർത്ഥ സമയത്ത് സ്ഥാനത്ത് ചെന്നു ചേരുവാനും അനുഗ്രഹരമായി ഇവിടെ തുടരുവാനും അവിടുന്ന് ഇടയാക്കണമേ. നന്മകളാലും കൃപകളാലും നിറയ്ക്കണമേ. വീണ്ടും കൂടി വരുവോളം അവിടുത്തെ വലിയ ചിറകടിയിൽ അടിയങ്ങളൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് കാക്കുകയും പരിപാലിക്കുകയും നിന്റെ പാതകളിൽ കൂടെ നടക്കുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എപ്പോഴും എന്നു വന്നാളും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന റൂഹായുടെ സംബന്ധവും ആവാസവും ദൈവമേ, ഞങ്ങൾ എല്ലാവരോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വിവിധ സ്ഥലങ്ങളിലെത്തുന്നതോട് സംബന്ധിച്ചിരിക്കുന്ന എന്റെ മക്കളെല്ലാവരോടും, ഞങ്ങളെന്റെ പ്രത്യേകം പേരോർത്ത് പ്രാർത്ഥിച്ചിരിക്കുന്ന എല്ലാ രോഗികളോടും അവരുടെ സൗഖ്യത്തോടും ആശ്വാസത്തോടും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.
ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. പ്രത്യേകിച്ച് സജീവമായ നേതൃത്വം നൽകുന്ന ഭദ്രാസന മുത്രാപ്പോലത്തിലുള്ള നന്ദി ഈ പ്രാർത്ഥനാ കൂട്ടമായി കണ്ടറിയിക്കുന്നു. അതോടൊപ്പം വളരെ തനക്കെട്ട നിമിഷങ്ങളായിട്ടും ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുകയും ശ്രേഷ്ഠമായ ഒരു ദൂത് വന്ന് അനുഗ്രഹിച്ച അലക്സാണ്ടർ അച്ഛൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇന്ന് വൈകിട്ടാണ് അച്ഛൻ നാട്ടിലേക്ക് യാത്രയാകുന്നത്. എന്നിട്ടും തിരക്കിനിടയ്ക്ക് ഞാൻ ആവശ്യപ്പെട്ടപ്പോൾ ഒരു മടിയും കൂടാതെ ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ തക്കവണ്ണം അച്ഛൻ താല്പര്യം കാണിച്ചു. ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടമയ്ക്ക് വേണ്ടി എല്ലാവിധ സ്നേഹവും നന്ദിയും അച്ഛൻ അറിയിക്കുന്നു. അതോടൊപ്പം അച്ഛന്റെ യാത്രയിലേക്ക് എന്തെങ്കിലും കൂടെ ഇരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ശുശ്രൂഷ സംബന്ധിച്ച എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠമുള്ള നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാ വിശ്വാസികളെയും ദൈവസന്നിധിയിൽ ഉറക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. റെക്കോർഡ് ചെയ്ത മനോജ്, ബൈബിൾ വായിച്ച ജോളി എല്ലാവരെയും വീണ്ടും. അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ പ്രത്യേകമായിട്ട് അറിയിക്കാനുള്ളത്, നമ്മുടെ ഭദ്രാസനത്തിന്റെ ആമുഖത്തിൽ നടത്തി വരുന്ന ലവ് ഡീഡ് എന്ന് പറയുന്നൊരു ചാരിറ്റി പ്രോഗ്രാം നമ്മള് ഒരുപാട് പേരെ സഹായിക്കുന്ന ഒരു അനുഗ്രഹീതമായ ശുശ്രൂഷയാണ്. ഇതിനോടനുബന്ധിച്ച് നമ്മൾ ഒത്തിരി ആളുകളെ നമ്മളെ പഠിപ്പിക്കാൻ തക്കവണ്ണം കുഞ്ഞുങ്ങളെയും അതുപോലെ വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കുവാനും രോഗികൾക്ക് വേണ്ടി കൊടുക്കാനും ഒക്കെ നമ്മൾ ഒത്തിരി സഹായിച്ചു. അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിലെ നല്ലവരായ ചെറുപ്പക്കാർ ഒരുപാട് പേര് അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് കൊടുക്കുന്നതനുസരിച്ച് ഇപ്പോഴത് ലഭിക്കുന്നില്ല. അതുകൊണ്ട് കൂടുതൽ ആളുകൾ തീർച്ചയായിട്ടും അതിന് താല്പര്യം കാണിക്കുകയും നിങ്ങളുടെ സംഭാവനകളൊക്കെയും അതിന് നൽകണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് നടത്തുന്നു. ദൈവകരമായി അനുഗ്രഹിക്കട്ടെ.